السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. الله سبحانه وتعالى نعم يوري بارتير كنا دي أولا عبادة تيجا إما فرما بردان ما يلكشن بورتير كنا دي نواندية سورة الزاريات. الله تعالى برني وما خلقت الجن والإنس إلا ليعبدون. جن غلايا غتة منشير يا غتة نان بارشد إنكم أترم عبادة تجينا دنون ديال. الله سبحانه وتعالى سورة البينة البرجم وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. അവരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം, ഇല്ല ലിയഅബ്ദുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുക എന്നതാണ്. ഇല്ല ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ദീൻ അല്ലാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നതാണ് അവരോട് കൽപ്പിക്കപ്പെട്ട ഒരേ ഒരു കാര്യം. وَيُقِيمُ الصَّلَاةَ وَيُؤْتُ الزَّكَاةَ. അതോടൊപ്പം അവർ നിസ്കാരം നിലനിർത്തുകയും സകാത്ത് നൽകുകയും ചെയ്യണം. وَذَلِكَ دِينُ الْقَيِّمَةِ. അതാകുന്നു നേരായ ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നമ്മുടെ മേലുള്ള അവകാശങ്ങളിൽ പെട്ടതാണ് ഇക്കാര്യം. നമ്മുടെ ഔദാര്യമല്ല ഇത്. അല്ലാഹുവിന് നാം ഇബാദത്ത് ചെയ്യുക എന്നത് നമ്മുടെ ഔദാര്യമല്ല, മറിച്ച് അള്ളാഹുവിന് നമ്മുടെ മേലുള്ള അവകാശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വേളയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ്, അതദ്രി മാ ഹഖുല്ലാഹി തആല അലൽ ഇബാദ്? അല്ലയോ മുആദ്, ഹൽ തദ്രി മാ ഹഖുല്ലാഹി തആല അലൽ ഇബാദ്? മനുഷ്യർക്കും ഇതേ, അടിമകൾക്കും ഇതേ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള അവകാശം എന്താണ് എന്ന് നിനക്കറിയുന്നു. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം. അല്ലാഹുവിനും റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖുല്ലാഹി അലൽ ഇബാദ് അൻ യഅബ്ദൂഹു വ ലാ യുശ്രികു ബിഹി ശൈആ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അടിമകളുടെ മേലുള്ള അവകാശം അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നത്. വലാ യുശ്രികു ബിഹി ശൈആ, അവനിൽ അവനുള്ള ഇബാദത്തിൽ ഒരാളെ പങ്കു ചേർക്കാതിരിക്കല. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ മുആദ്, അതദ്രി മാ ഹഖുൽ ഇബാദ് അലല്ലാഹ് ഇൻ ഫഅലു ദാലിക്. മുആദ്, ഈ പറഞ്ഞ കാര്യം അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന ഈ കാര്യം അത് പ്രാവർത്തികമാക്കിയാൽ മനുഷ്യർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മേലുള്ള അവകാശം എന്താണ് എന്ന് നിനക്കറിയുമോ? അള്ളാഹുവിന്റെ മേലുള്ള അവകാശം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അവകാശമായി നിശ്ചയിച്ചു നൽകിയത് എന്താണ് എന്ന് നിനക്കറിയാമോ? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം. അള്ളാഹുവിനും റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖുൽ ഇബാദ് അലല്ലാഹ് അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രിക് ബിഹി ശൈആ. ഹഖുൽ ഇബാദി അലല്ലാഹ്, മനുഷ്യർക്ക് അല്ലാഹുവിന്റെ മേലുള്ള അവകാശം, അല്ലാ യുഅദ്ദിബഹും, അവരെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ്, അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുക എന്നതാണ്. എങ്ങനെയാണെങ്കിൽ മല്ലാ യുശ്രിക്കുബി ശൈഅ, അല്ലാഹുവിൽ ശിർക്ക് ചെയ്യാത്ത, അവനുള്ള ഇബാദത്തിൽ പങ്കുചേർക്കാത്ത, അല്ലാഹുവിന് മാത്രം ഇബാദത്തിന് ഇടയാളുകൾ, അവരെ ശിക്ഷിക്കാതിരിക്കുക, അവരെ കാലാകാലം നരകത്തിലിടുക എന്നത്, അത് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്യുകയില്ല. സഹോദര, ഈ ആയത്തുകളും ഹദീസുകളും നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠം അതെന്താണ്? അല്ലാഹു തആല നമ്മെ പഠിച്ചിരിക്കുന്നത് ഈ ദുനിയാവിൽ ബിസിനസ് ചെയ്ത്, അതല്ലെങ്കിൽ കുടുംബങ്ങൾ നോക്കി, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുനിയാവിന്റെ കാര്യങ്ങളിൽ സമയം ചിലവഴിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ സൃഷ്ടിപ്പിനു പിന്നിലുള്ള ആത്യന്തികമായ ലക്ഷ്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. അതിനാണ് അല്ലാഹു നമ്മെ പഠിച്ചത്. കളിയായിക്കൊണ്ടല്ല, തമാശയായിക്കൊണ്ടല്ല. ശരി, അല്ലാഹുവിനോടുള്ള ഈ ബാധ്യത അത് നിറവേറ്റണമെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരേ ഒരു വഴി മാത്രമാണ് ഉള്ളത്. ആ വഴി അല്ലാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുത്ത വഴിയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട വേളയിൽ അല്ലാഹു തആല ആദമിനോട് പറഞ്ഞു, ഖുൽ ഇഹ്ബിത്തു മിൻഹാ ജമീഅ, നിങ്ങൾ ഇതാ ഈ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോവുക. ഫഇമ്മാ യാതിയന്നകും മിന്നി ഹുദാ ഫമൻ തബഅ ഹുദായ فلا خوف عليهم ولا هم يحزنون. اهبطوا നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകണം. اهبطوا منها جميعا, എല്ലാവരും പുറത്തു പോവുക. സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു പോവുക. فإما يأتينكم مني هدى, നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള സത്യം വന്നെത്തുന്ന സന്ദർഭത്തിൽ, فمن اتبع هداي فلا خوف عليهم ولا هم يحزنون, ആ സന്ദർഭത്തിൽ എൻ്റെ അടുക്കൽ നിന്നുള്ള വഴി നിങ്ങൾക്ക് എത്തിയാൽ അതാര് പിൻപറ്റുന്നുവോ അവർക്ക് ഭയക്കേണ്ടതില്ല, അവർ സങ്കടപ്പെടേണ്ടതില്ല, അവർക്ക് വിഷമിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അയച്ചു തന്ന വഴി പിൻപറ്റുക എന്നതല്ലാതെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ രക്ഷപ്പെടാൻ നമ്മുടെ മുന്നിൽ ഒരു വഴിയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ റസൂലിൻ്റെ കീഴിൽ അയച്ചു നൽകിയ കാര്യം ഇസ്ലാമാകുന്നു. ഈ ഇസ്ലാം പിൻപറ്റുക എന്നതല്ലാതെ, മുസ്ലിമായി മരിക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയും നമ്മുടെ മുന്നിലില്ല. വിജയിക്കാൻ, സ്വർഗത്തിലെത്തിപ്പെടാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ തൃപ്തി കരസ്ഥമാക്കാൻ ഇസ്ലാം സ്വീകരിക്കുക, പൂർണ്ണമായി ഇസ്ലാമിന്റെ വഴിയിൽ പ്രവേശിക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയുമില്ല. അള്ളാഹു തആല പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ ദീൻ എന്നാൽ അത് ഇസ്ലാം മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ومن يبتغي غير الاسلام دينا فلن يقبل منه فهو في الاخره من الخاسرين. ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും ഒരു ദീൻ അന്വേഷിച്ചാൽ, ഏതെങ്കിലും ഒരു മാർഗം ഇസ്ലാം അല്ലാത്ത ഏതാകട്ടെ, അത് മറ്റു മതങ്ങളാകട്ടെ, ആദർശങ്ങളാകട്ടെ, ഭൗതിക പ്രത്യയ ശാസ്ത്രങ്ങളാകട്ടെ, എന്താകട്ടെ, ഇസ്ലാം അല്ലാത്ത ഒരു വഴി അത് ആരെങ്കിലും അന്വേഷിച്ചു പോയാൽ فلن يقبل منه, അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, അവൻ നാളെ പരലോകത്ത് അങ്ങേയറ്റം നഷ്ടത്തിൽപ്പെട്ടുപോയ ആളുകളിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മാ മിൻ യഹൂദിയൻ വലാ നസ്റാനിയൻ സമിഅ അന്നി വലം യുഅ്മിൻ ബി ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ. ഏതൊരു യഹൂദനാകട്ടെ, ഒരു നസ്റാനിയാകട്ടെ, ഏതു മതക്കാരനാകട്ടെ, ഹിന്ദു ആകട്ടെ, നസ്റാനിയാകട്ടെ, യഹൂദനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, ഏതു മതമുള്ളവനാകട്ടെ, എന്നെ കുറിച്ച് കേട്ടതിന് ശേഷം വലം യുഅ്മിൻ ബില്ലദീ ഉർസിൽതു ബിഹി, ഞാൻ അയക്കപ്പെട്ട ഈ ദീനിൽ അവൻ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ, അവൻ നരകത്തിന്റെ ആളുകളിൽ ഉൾപ്പെടാതിരിക്കുകയില്ല. നമ്മുടെ മുന്നിലുള്ള വഴി ഇസ്ലാം മാത്രമാണ്. ഇത് സ്വീകരിച്ചവർക്ക് മാത്രമാണ് വിജയമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹൽ ലദീന ആമനു ഉദ്ഖുലു ബിസ്സിൽമി കാഫ ولا تتبعوا خطوات الشيطان الذي هو مؤمنين يا ايها الذين امنوا الذي هو مؤمنين ادخلوا في السلم كافه من الاسلام الذي وريل പൂർണ്ണമായി പ്രവേശിക്കുക ولا تتبعوا خطوات الشيطان പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, എന്തു വലിയ ആയത്താണിത്! നിങ്ങൾ ഇസ്ലാമിലേക്ക് പരിപൂർണമായി പ്രവേശിക്കണം, ഇസ്ലാമിനെ പൂർണ്ണമായി സ്വീകരിക്കണം. ഇസ്ലാമിന്റെ പേരു മാത്രമല്ല, ഇസ്ലാമിന്റെ ചില അടയാളങ്ങൾ മാത്രമല്ല, ചില സ്വഭാവങ്ങൾ മാത്രമല്ല, ചില വിശ്വാസങ്ങൾ മാത്രമല്ല, നിങ്ങൾ ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കുക. സ്വഭാവത്തിൽ ഇസ്ലാം ഉണ്ടാകട്ടെ, വിശ്വാസത്തിൽ ഇസ്ലാം ഉണ്ടാകട്ടെ, മൻഹജിൽ ഇസ്ലാം ഉണ്ടാകട്ടെ, ദഅവത്തിൽ ഇസ്ലാം ഉണ്ടാകട്ടെ, ഇൽമിൽ ഇസ്ലാം ഉണ്ടാകട്ടെ, നിന്റെ ജീവിതം മുഴുവൻ ഇസ്ലാമിൽ നിറഞ്ഞു നിൽക്കട്ടെ. പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, എന്തൊരു ആയത്താണിത്! വലാ തത്തബിഉ ഖുത്വാതി ശൈത്താൻ, പിശാചിനെ നിങ്ങൾ പിൻപറ്റരുത് എന്നല്ല, പിശാചിന്റെ കാൽപ്പാടുകളെ പിൻപറ്റരുത്. ഇത് കൂടുതൽ വിശാലമാണ്, കൂടുതൽ ശക്തമാണ് ആ വാക്ക്. നിങ്ങൾ പിശാചിനെ പിൻപറ്റരുത് എന്ന് പറയുന്നതിനേക്കാൾ ശക്തമാണ് പിശാച് നടന്നുപോയ കാൽപ്പാടുകൾ, അതിന്റെ പിന്നിൽ നിങ്ങൾ പോകാൻ പാടില്ല. അതുകൊണ്ട് എല്ലയോ മുസ്ലിമീങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന്റെ വഴി ഇസ്ലാമിന്റെ മാർഗമാണ്. എന്നാൽ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, എന്താണ് ഇന്ന് ഇസ്ലാമിന്റെ അവസ്ഥ? എന്താണ് ഇന്ന് മുസ്ലിമീങ്ങളുടെ അവസ്ഥ? അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ദീനിന് മറ്റൊരു ദീനിന് നൽകാത്ത പ്രത്യേകത നൽകിയിട്ടുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഞാൻ ഇതാ ഈ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ദീൻ ആരുടേതാണ്? അല്ലാഹുവിന്റേതാണ്. പക്ഷേ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി, നമ്മോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമായി, നമ്മോടുള്ള പരിഗണനയുടെ ഭാഗമായി അല്ലാഹു പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. ഇത് നമ്മുടെ ദീനാണ്. വഅത്മംതു അലൈക്കും നിഅമതി, നിങ്ങൾക്കിതാ ഞാൻ എന്റെ നിഅമത്ത്, എന്റെ അനുഗ്രഹം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ദുനിയാവിൽ നിങ്ങൾ ഏതൊരു നിഅമത്ത് നോക്കുക, അതൊരിക്കലും പൂർണ്ണമല്ല. സമ്പത്ത്, കുടുംബം, മക്കൾ, മറ്റെന്ത് നിഅമത്തുകൾ ദുനിയാവിൽ നിങ്ങൾക്ക് എണ്ണാൻ സാധിക്കും, അതെല്ലാം നിങ്ങൾ എണ്ണിക്കോളൂ, അതൊന്നും പൂർണ്ണമല്ല. എന്നാൽ സഹോദര, നിനക്ക് പൂർണ്ണമായി ലഭിച്ച ഒരു നിഅമത്തുണ്ട്. വഅത്മംതു അലൈക്കും നിഅമതി, നിങ്ങൾക്കിതാ ഈ നിഅമത്ത് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഇസ്ലാം. വറദീതു ലക്കും ഇസ്ലാം ദീന, ഇസ്ലാമിനെ നിങ്ങൾക്കിതാ ഞാൻ ദീനായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ഈ ആയത്തിനെ കുറിച്ച് ഒരു യഹൂദൻ ചില ആളുകൾ പറഞ്ഞു. പിന്നീട് മുസ്ലിമായ കഅബ് ഇബ്നുൽ അഷ്റഫ് ആണ് അദ്ദേഹം. യഹൂദൻ യഹൂദനായിരുന്ന അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ആയത്തുൻ ഫീ കിതാബില്ലാഹ് نزلت عليكم لو علينا معشر اليهود نزلت لاتخذنا ذلك اليوم عيدا. നിങ്ങളുടെ ഖുർആനിലുള്ള ഒരു ആയത്ത്, ആ ആയത്ത് ഞങ്ങൾ യഹൂദർക്കായിരുന്നു ഇറങ്ങിയിരുന്നതെങ്കിൽ ആ ആയത്ത് ഇറങ്ങിയ ദിവസം ഞങ്ങൾ ആഘോഷ ദിനമാക്കുമായിരുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, അയ്യു ആയ, ഏത് ആയത്താണ് നീ ഉദ്ദേശിച്ചത്? അയാൾ ഓതിയത് സൂറത്തുൽ മാഇദയിലെ ഈ ആയത്ത്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് മുൻപുള്ള ചില ഇമാമുമാരും അത് പറഞ്ഞിട്ടുണ്ട്. ലാ അദ്രി അയ്യു നിഅമതൈനി അലയ്യ അഅ്ദം, എന്റെ മേൽ അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്ത്, ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ് എന്ന് എനിക്കറിയില്ല. അൽ ഇസ്ലാമു അമി സുന്ന, ഞാനൊരു മുസ്ലിമായി ജീവിക്കുന്നു എന്നതാണോ, അതല്ല ഞാൻ അഹ്ലു സുന്നത്തിന്റെ വഴിയിൽ എത്തിപ്പെട്ടു എന്നതാണോ, എനിക്കറിയില്ല. അതുകൊണ്ട് മുസ്ലിമീ ഓരോ മുസ്ലിമും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, അവന് ലഭിച്ചിട്ടുള്ള ഈ ദീൻ അത് ഏറ്റവും വലിയ നിഅമത്താണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതവൻ നഷ്ടപ്പെടുത്തിയാൽ അവന് മറ്റെല്ലാ നിഅമത്തുകളും ലഭിച്ചാലും അവൻ അങ്ങേയറ്റം നഷ്ടക്കാരനാണ്. ശരി, എന്നാൽ എന്താണ് സഹോദര ഇസ്ലാമിന്റെ കാര്യം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത് എന്താണ്? തറക്തുക്കും على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك. تركتكم على المحجة البيضاء ഞാൻ നിങ്ങളെ വിട്ടേച്ചു പോകുന്നത് വളരെ വെളുത്ത പ്രകാശപൂരിതമായ ഇരുട്ടില്ലാത്ത വ്യക്തതയുള്ള വഴിയിലാണ്. അതിന്റെ രാത്രികൾ പോലും പകലുകൾ പോലെയാണ്. അങ്ങേയറ്റം നശിച്ചുപോയവനല്ലാതെ ആ വഴിയിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് അത് ഏറ്റവും പ്രകാശമുള്ള വഴിയിലാണ്. ചറക്കും അല അൽ മഹജ്ജത്തിൽ വെളുത്ത പ്രകാശപൂരിതമായ വഴി. ലൈലുഹ കനഹരിഹ, അതിലെ രാത്രികൾ പോലും പകലുകൾ പോലെയാണ്. ലാ യസീഗു അൻഹ ഇല്ല ഹാലിക്, അങ്ങേയറ്റം നശിച്ചുപോയ അവനല്ലാതെ ആ വഴിയിൽ നിന്ന് തെറ്റുകയില്ല. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താ? മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ? പല ആളുകളും ആവർത്തിക്കുന്ന കാര്യമാണ്, എനിക്ക് സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് കക്ഷികളുടെയും സംഘടനകളുടെയും സംഘങ്ങളുടെയും ആധിക്യം കാരണത്താൽ ആരുടെ പക്കലാണ് സത്യം, ആരുടെ പക്കലാണ് യാഥാർത്ഥ്യം, എനിക്ക് മനസ്സിലാകുന്നില്ല. ധാരാളക്കണക്കിന് ആളുകൾ പറയുന്ന പരാതിയാണ്. അലിമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹു തആല അദ്ദേഹം ഇതിന് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ആ മറുപടി മനസ്സിലാക്കുന്നതിന് മുൻപ് സഹോദര, നാം മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് സത്യമാണ്. ഇസ്ലാം ഏറ്റവും വ്യക്തതയുള്ള വഴിയാണ്. അബുദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, മാ തറകന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ ത്വാഇറു യുഖല്ലിബു ജനാഹൈഹി ഇല്ലാ ദകറ ലനാ മിൻഹു ഇൽമാ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിട്ടേച്ചു പോകുന്ന സന്ദർഭത്തിൽ ഒരു പക്ഷി അതിന്റെ ചിറകുകൾ കൂട്ടിപ്പിടിച്ച് പറക്കുന്നില്ല, അതിനെ കുറിച്ചാണെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു അറിവ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ. ഒരു പക്ഷിയെ കുറിച്ചാണെങ്കിൽ കൂടും കൃത്യമായ വഴികൾ ഇസ്ലാമിലും കൃത്യമായ മാർഗങ്ങൾ, ഈ ദീനു പോലെ മറ്റൊരു ദീനു നിനക്ക് കാണാൻ കഴിയില്ല. പക്ഷെ എങ്ങനെയാണ് നമ്മൾ മുസ്ലിമീങ്ങൾ ഈ വഴിയിലെത്തിയത്? എങ്ങനെയാണ് ഈ പ്രകാശം നമുക്ക് മറക്കപ്പെട്ടത്? എന്തുകൊണ്ടാണ് സത്യം നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയാത്തത്? അലിമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹു തആല അദ്ദേഹം പറഞ്ഞ മറുപടിയുടെ ചുരുക്കം ഇത്. ഒരു മനുഷ്യൻ അവൻ നട്ടുച്ചക്ക് ആകാശത്തേക്ക് തലയുയർത്തിയതിന് ശേഷം, കണ്ണുയർത്തിയതിന് ശേഷം അവൻ പറയുകയാണ്, എനിക്ക് സൂര്യനെ കാണാൻ കഴിയുന്നില്ല എന്നവൻ പറയുന്നുണ്ടെങ്കിൽ കുഴപ്പം സൂര്യനല്ല, അവന്റെ കണ്ണിനാണ്. അവന്റെ കണ്ണിന്റെ കാഴ്ചയാണ് ഇല്ലാതെയായിരിക്കുന്നത്, സൂര്യനല്ല പ്രശ്നമുള്ളത്. പലരുടെയും ഹൃദയങ്ങൾക്കാണ് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നത്. അല്ലാഹു തആല പറഞ്ഞതുപോലെ, وانها لا تعمل ابصار ولكن تعمل قلوب التي في الصدور. കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, കണ്ണുകൾക്കല്ല കാഴ്ച നഷ്ടപ്പെടുന്നത്, ولكن تعمل قلوب التي في الصدور, നെഞ്ഞുകൾക്കുള്ളിലുള്ള ഹൃദയങ്ങൾക്കാണ് കാഴ്ച നഷ്ടപ്പെടുന്നത്. നിന്റെ ഹൃദയത്തിൽ തിന്മകൾ നിറഞ്ഞിരിക്കുന്നു, ബാത്തിലുകൾ അതിന്റെ ഉള്ളിൽ കൂടുകൂട്ടിയിരിക്കുന്നു, ശുഭഹാത്തികൾ അറിവില്ലായ്മ, വൃത്തികേടുകൾ മ്ലേച്ഛതകൾ, വൃത്തികെട്ട ചിന്താഗതികൾ അത് നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ധാരാളമായി കടന്നുകൂടിയിരിക്കുന്നു. ചെറിയ പ്രായം മുതൽ നീ വായിക്കുന്നത് അല്ലെ, ബാലപ്രസിദ്ധീകരണങ്ങളിലും മറ്റും നീ വായിച്ചു വളരുന്നത് എന്താണ്? തനിച്ച കുബറൻ, തനിച്ച അനിസ്ലാമികതയാണ്. അതെല്ലാം വായിച്ച് അതെല്ലാം കണ്ടും കേട്ടും നിന്റെ ഹൃദയം കറുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തിൽക ഫിതനു, ആ ഫിത്നകൾ അത് വന്നു കഴിഞ്ഞാൽ, ഫഅയ്യുമ ഖൽബിൻ ഉശ്രിബത് മിൻഹ നുകിതത് ഫീഹ നുക്തതുൻ സൗദ, ഏതൊരു ഹൃദയം ആ ഫിത്നയിൽ നിന്ന് വല്ലതും രുചിച്ചുവോ അവന്റെ ഖൽബ് അതിൽ നുകിതത് നുക്തതുൻ സൗദ, അതിലൊരു കറുത്ത പുള്ളിയുണ്ട്. പിന്നീടും കുടിച്ചാൽ, പിന്നീടും ആ ഫിത്ന അവൻ രുചിച്ചാൽ അവന്റെ കൽബിൽ വീണ്ടും കറുത്ത പുള്ളി വീഴും. നീ ഓരോ ഹറാമുകൾ ചെയ്യുന്ന സന്ദർഭത്തിൽ ഓർക്കുക, നിന്റെ ഹൃദയത്തെ നീ കറുപ്പിക്കുകയാണ്, അതിന്റെ വെളിച്ചം നീ കെടുത്തുകയാണ്. ഓരോ വൃത്തികേടുകളിലേക്കും നീ നിന്റെ കണ്ണു തുറക്കുന്ന സന്ദർഭത്തിൽ, ഓരോ ഹറാമുകളിലേക്കും നീ നിന്റെ കാലുവെക്കുന്ന സന്ദർഭത്തിൽ നിന്റെ ഹൃദയത്തിന് നീ കറുത്ത പുള്ളികൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ കാഴ്ച നീ കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നുക്കിത്ത നുക്ത സൗദ, കറുത്ത പുള്ളി അതിൽ വീണുകൊണ്ടിരിക്കും. അങ്ങനെ ആ ഹൃദയം കറുത്ത് കരിക്കട്ടയായി. فلا تعرف معروفا ولا تنكر منكرا, അതിന് നന്മ ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ولا تنكر منكرا, തിന്മ ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഏതാണ് നന്മ എന്നതിന് മനസ്സിലാവുകയും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ എത്രയോ ആളുകൾ, നമ്മളിൽ പലർക്കും ഒന്നോ രണ്ടോ വാക്കുകൾ കൊണ്ട് മനസ്സിലായ സത്യങ്ങൾ ആയിരം തെളിവുകൾ കാണിച്ചു കൊടുത്താലും ചിലർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമുക്ക് ഒന്നോ രണ്ടോ തെളിവുകളിൽ നിന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലായ കാര്യങ്ങൾ ചില ആളുകൾക്ക് ആയിരവും രണ്ടായിരവും തെളിവുകൾ കാണിച്ചു കൊടുത്താലും അവർക്ക് മനസ്സിലാക്കുന്നില്ല. തെളിവുകൾക്കല്ല പ്രശ്നമുണ്ടായിട്ടുള്ളത്, മറിച്ച് ആ തെളിവുകൾ കേൾക്കുന്ന ഹൃദയങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹദീസ് ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അയ്യായിരത്തിൽ ചില്ലാനം ഹദീസുകളാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. ഞാൻ പറയുന്നു, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ ചെറിയ പ്രായം മുതൽ ഈ പ്രായം വരെ ഈ പറഞ്ഞ അയ്യായിരത്തിലധികം ഹദീസുകൾ നമ്മളിൽ പലരും കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. എവിടെ നമ്മുടെ ചപ്പോ, എവിടെ നമ്മുടെ ദീൻ, എവിടെ നമ്മുടെ ഇൽം, എവിടെ നമ്മുടെ ഇസ്ലാമിനോടുള്ള സ്നേഹം? സഹാബികൾ അവരിൽ പലരും വളരെ കുറഞ്ഞ ഹദീസുകളാണ് കേട്ടത്, പക്ഷെ അവരോരോരുത്തരും ഇസ്ലാമിന്റെ വഴിയിൽ ഓരോ പർവ്വതങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ലൗ അൻഫഖ അഹദുക്കും മിത്ല ഉഹുദ് ദഹബൻ മാ ബലഗ മുദ് അഹദിഹിം വലാ നസീഫ, നിങ്ങളിൽ ഓരോരുത്തരും ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും മാ ബലഗ മുദ് അഹദിഹിം വലാ നസീഫ, സഹാബികളുടെ ഒരു മുദ്ദിനോളം അതല്ലെങ്കിൽ അതിന്റെ പകുതിയോളം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എത്തുകയില്ല. നമ്മൾ എത്ര ഹദീസുകൾ കേൾക്കുന്നു, എത്ര ദർശകൾ കേൾക്കുന്നു, എത്ര ഗ്രന്ഥങ്ങൾ വായിക്കുന്നു, എവിടെ നമ്മുടെ ചപ്പവ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എത്ര സത്യമാണ്, ലൈസൽ ഇൽമു ബികസ്റത്തിൽ മസായിൽ വലാകിന്നഹു ഖശ്യ. ഇൽമ് എന്ന് പറഞ്ഞാൽ ധാരാളം വിവരമുണ്ടാവലല്ല, മറിച്ച് അള്ളാഹുവിനെ പേടി ഉണ്ടാവല്ല. എവിടെ നമ്മുടെ അള്ളാഹുവിനോടുള്ള ഭയം? فإنا لله وإنا إليه راجعون. മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ് അള്ളാഹുവുമായുള്ള അവരുടെ ബന്ധം, അള്ളാഹുവുമായുള്ള അവരുടെ കൽബിന്റെ അടുപ്പം, അതവർക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതാണ് അവർക്ക് സംഭവിച്ചത്. ഇസ്ലാമിനല്ല പ്രശ്നമുള്ളത്, മറിച്ച് അതിനെ ഹൃദയത്തിലേറ്റേണ്ട മുസ്ലിമീങ്ങളിലാണ് പ്രശ്നമുണ്ടായിട്ടുള്ളത്. അള്ളാഹു തആല പറഞ്ഞതുപോലെ, മസലുൽ ലദീന ഹുമ്മിലു തൗറാത ثم لم يحملوها كمثل الحمار يحمل أسفارا. തൗറാത്ത് അത് ഏൽപ്പിക്കപ്പെട്ട ആളുകളുടെ ഉപമ, ഗ്രന്ഥങ്ങൾ തലയിലേറ്റുന്ന ഒരു കഴുതയുടെ ഉപമയാണ്. ധാരാളം പുസ്തകങ്ങൾ അതിന്റെ മുതുകിലുണ്ട്, ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്, പ്രസിദ്ധീകരണങ്ങളും പ്രസംഗങ്ങളും ദർസുകളും ധാരാളമുണ്ട്. പക്ഷെ അതിന് അതിന്റെ ഉള്ളിലുള്ള കാര്യം എന്താണ്, അതിന്റെ കാമ്പെന്താണെന്ന് മനസ്സിലായി. അള്ളാഹു തആല യഹൂദന്മാരെ പറ്റി പറഞ്ഞതുപോലെ, വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂന അൽകിതാബ ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യദുന്നൂൻ. അഹ്ലുൽ കിതാബിൽ യഹൂദന്മാരിൽ പെട്ട ചില ആളുകൾ, വമിൻഹും ഉമ്മിയൂൻ, അവർക്ക് വേദഗ്രന്ഥത്തെ കുറിച്ച് നിരക്ഷരരാണ്, അവർക്ക് അത് വായിക്കാൻ അറിയില്ല, അതിന്റെ അർത്ഥം അറിയില്ല. നമ്മളിൽ എത്ര പേരുടെ കാര്യത്തിൽ അത് സത്യമാണ്? അള്ളാഹുവിന്റെ കിതാബ്, അള്ളാഹുവിന്റെ ഖുർആൻ അത് വായിച്ചാൽ നമ്മളിൽ പലരും നിരക്ഷരരാണ്, നമുക്കതിൽ അർത്ഥം അറിയില്ല, അതിന്റെ ആശയം അറിയില്ല, അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടത് എന്നറിയില്ല. വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂന അൽകിതാബ ഇല്ലാ അമാനിയ, അവരുടെ അടുക്കലുള്ളത് ചില ആഗ്രഹങ്ങളാണ്, തമന്നി, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, പകൽക്കിനാവുകൾ. ഇസ്ലാമിന്റെ വഴി എന്താണ് എന്നതിനെ കുറിച്ച് അവർക്ക് യാതൊരു ബോധ്യവുമില്ല. എന്തിനധികം അവന് വ്യക്തമായി എന്നെന്നും നിസ്കരിക്കുന്ന നിസ്കാരം, അതിനെക്കുറിച്ച് ചോദിച്ചാൽ അവനറിയില്ല. എപ്പോഴാണ് അവന്റെ നിസ്കാരം ശരിയാവാതിരിക്കുക എന്നവനറിയില്ല. അവന്റെ ഉദു എപ്പോഴാണ് മുറിയുക എന്നവനറിയില്ല. എങ്ങനെയാണ് ഉദു എടുക്കേണ്ടത് എന്നവനറിയില്ല. അള്ളാഹു ആരാണ് എന്നവനറിയില്ല. അള്ളാഹുവിന്റെ നാമങ്ങളുടെ വിശദീകരണം അവനറിയില്ല. വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂന അൽകിതാബ ഇല്ലാ അമാനിയ വഇൻഹും ഇല്ലാ യദുന്നൂൻ. അവർ അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ കുറച്ച് ഊഹങ്ങളിൽ മാത്രമാണ്. ഇങ്ങനെയായിരിക്കും അങ്ങനെയാകാൻ സാധ്യതയുണ്ട്, അതല്ലാതെ യാതൊരു കാര്യത്തിനും ഉറപ്പില്ല. സഹോദര, ഇസ്ലാമിന് സംഭവിച്ച മുസീബത്ത് അതിന്റെ മക്കളിലൂടെയാണ് ഉണ്ടായത്. ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്ത സഹായം അത് നഷ്ടപ്പെട്ടത്, അത് ചോർന്നുപോയത് നമ്മുടെ കൈകളിലൂടെയാണ്, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്, നമ്മുടെ തിന്മകളിലൂടെയാണ്. നമ്മൾ ഇസ്ലാമിന്റെ മുഖത്ത് തേച്ചു വെച്ച കരയിൽ നിന്നാണ് അതിന്റെ മുഖമുഖർദ്ദമായത്. അത് തിരിച്ചു പിടിക്കാൻ, ഇസ്ലാമിന്റെ ശരിയായ മക്കളാകാൻ, അള്ളാഹുവിന്റെ ദീനിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമായിരിക്കും. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഖുർആനിൽ പറഞ്ഞതുപോലെ അവലം യഅതിലിൽ ലദീന ആമനു അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് وما نزل عليه من الحق ولا يكونوا كالذين اوتوا الكتاب من قبلهم فطال عليهم الامد فقطت قلوبهم اولم يعني للذين امنوا ان تخشع قلوبهم لذكر الله الله نور الاسمرني الله نورتുകൊണ്ട് ഹൃദയങ്ങൾ നന്മയിലേക്ക് അടുപ്പിക്കുന്നവരായി അള്ളാഹുവിന്റെ മുന്നിൽ വിനയാന്തിതരായി അള്ളാഹുവിന്റെ മുന്നിൽ കീഴോ തിന്നാൻ മുഅ്മിനീങ്ങൾക്ക് സമയമായില്ല. അവലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖ്. അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയ ഖുർആൻ അതിലേക്ക് ഹൃദയങ്ങൾ ചെവി കൊടുക്കാൻ അവർക്ക് സമയമായില്ല. വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിഹിം ഫതാല അലൈഹിമുൽ അമദ് ഫഖതത് ഖുലൂബുഹും. മുൻകടിഞ്ഞു പോയ വേദക്കാരെ പോലെ ആകാതിരിക്കാൻ അവർക്ക് സമയമായില്ല. എന്താണ് അവർക്ക് പറ്റിയത്? ഫതാല അലൈഹിമുൽ അമദ്, അവർ കുറെ കാലം ഇസ്ലാമിന്റെ വഴിയിൽ അല്ലെങ്കിൽ ദീനിന്റെ വഴിയിൽ കുറച്ചു കാലം അവർ സഞ്ചരിച്ചപ്പോൾ കാലം കുറച്ച് ദൈർഘ്യമുള്ളതായപ്പോൾ അവർക്ക് മടുത്തുപോയി. ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കാഠിന്യമുള്ളതായി, കേട്ട് തഴമ്പിച്ചു പോയി. എന്ത് കേട്ടാലും അവന്റെ ഹൃദയത്തിൽ അത് മാറ്റമുണ്ടാക്കുന്നില്ല. അതുകൊണ്ട് സഹോദര, ഈ കാലഘട്ടം, ഫിത്ന നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടം, ഇവിടെ നാം കൂടുതൽ പരിശ്രമിക്കേണ്ടതുണ്ട്. സഹാബികളുടേതുപോലെ പരിശ്രമിക്കണമെന്ന് നാം പറയുന്നു. അവർ പരിശ്രമിച്ചതിന്റെ പത്തിലൊന്നെങ്കിലും നാം പരിശ്രമിച്ചാൽ സത്യം നമുക്ക് പ്രകടമായി മനസ്സിലാവാതിരിക്കില്ല. ഈ ദിവസത്തിലൊരു 2 മണിക്കൂർ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി മാറ്റിവെച്ചാൽ അള്ളാഹുവിന്റെ ദീൻ എത്രമാത്രം വ്യക്തമാണ് എന്ന് നിനക്ക് മനസ്സിലാവാതിരിക്കില്ല. ഈ ദീൻ എത്രമാത്രം മനോഹരമാണ് എന്ന് നിനക്ക് തിരിച്ചറിയാതിരിക്കാൻ സാധിക്കില്ല. കുറച്ച് സമയം മാറ്റിവെച്ചു. പക്ഷെ ആളുകൾ സുബ്ഹാനല്ലാഹ്, അവർ ഒരു പണിയും എടുക്കില്ല. ദീനിന്റെ മാർഗത്തിൽ ഒന്ന് ഉയർക്കാൻ പോലും ആരും തയ്യാറല്ല. എല്ലാ സൗകര്യങ്ങൾക്കും ഇടയിൽ, എല്ലാ സമാധാനങ്ങൾക്കും ഇടയിൽ ഒരു വേദനയും ഏൽക്കാതെ, ഇസ്ലാമിന്റെ മാർഗത്തിൽ ഒരു മുള്ളുപോലും ഏൽക്കാതെ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാമെന്നാണ് അവർ വ്യാമോഹിക്കുന്നത്. അള്ളാഹു തആല പറഞ്ഞത് എത്ര സത്യമാണ്! അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു, അവർ വിചാരിക്കുന്നത് അഹസിബ അന്നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ ولقد فتن الذين من قبلهم ولا يعلم ان الله الذين صدقوا ولا يعلم ان الكاذبين احسب الناس ان يتركوا ان يقولوا امننا ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം അവരെ വെറുതെ വിട്ടേക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ولقد فتن الذين من قبلهم അവർക്ക് മുന്നേയുള്ളവരെ നാം പരിശോധിച്ചിട്ടുണ്ട്, പരീക്ഷിച്ചിട്ടുണ്ട്. വലയാലമെന്ന അള്ളാഹുല്ലദീന സദഖു വലയാലമെന്ന കാദിബീൻ, സത്യം പറയുന്നതാരാണ്, കളവ് പറയുന്നതാരാണ്? അള്ളാഹു തആല പരിശോധിച്ച് മനസ്സിലാക്കുക തന്നെ ചെയ്തു. അതുകൊണ്ട് സഹോദര, ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഫിത്നകൾ വ്യാപകമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ, സത്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മുടേതായ പരിശ്രമം ആവശ്യമാണ്. സഹാബികൾ പലരും അതിനെക്കുറിച്ച് ധാരാളം സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അവസാന കാലഘട്ടമാകുമ്പോഴത്തേക്ക് സത്യം വളരെ കുറയുകയും അസത്യം വ്യാപിക്കുകയും ചെയ്യും. അത് എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. സത്യത്തിന്റെ ആളുകൾ വളരെ കുറച്ചായിരിക്കും, അസത്യത്തിന്റെ ആളുകളാകട്ടെ അവർ ധാരാളം ഉണ്ടായിരിക്കും. പണ്ട് ചിലർ പറഞ്ഞതുപോലെ സത്യം അത് ഒരു ചെരുപ്പിൽ ഒരു കാലിൽ ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് അസത്യം രണ്ടു തവണ ഭൂമിയിൽ ചുറ്റുണ്ടാകുമെന്ന്. ഒരു തവണ സത്യം ഒരു കാലിൽ ചെരുപ്പിടുന്നതിന്റെ സമയം കൊണ്ട് അസത്യവും ബാത്തിലും അത് നാട് മുഴുവൻ ചുറ്റിയിട്ടുണ്ടാകും, എല്ലായിടത്തും എത്തിയിട്ടുണ്ടാകും. ഇന്നത് പ്രകടമാണ്. അസത്യത്തിന് അത് നാട്ടിലേക്ക് എത്താൻ ആളുകൾക്കിടയിൽ പ്രചരിക്കാൻ എത്ര കുറഞ്ഞ സമയം മതി. എന്നാൽ ഈ ഒരു സത്യം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു നോക്കും, അതിൽ ആളുകൾക്ക് താല്പര്യമില്ല. ആളുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് കള്ളമാണ്, കളവുകളാണ്. എല്ലാവർക്കും അറിയാം രാവിലെ വായിക്കുന്നത് കളവാണ് ഞാൻ പത്രത്തിൽ. എന്നാലും അവർ പണം കൊടുത്ത് വാങ്ങിക്കും, എന്നാലും അവർ പൈസ കൊടുത്ത് വാങ്ങിക്കും, അത് വായിക്കും. الامام مقبل بن هادي الواديعي رحمه الله تعالى ديهم برني دول من اراد ان يجلس مع الكذابين فليقرا الصحف ആർക്കെങ്കിലും കള്ളന്മാരോടൊപ്പം കുറച്ചു നേരം ഇരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ പത്രം വായിക്കട്ടെ. അതിനു മാത്രം കളവുകൾ അതിലുണ്ട്. എല്ലാവർക്കും അറിയാം അത് കളവാണ്. സത്യമാകട്ടെ അത് വഹിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ല. വൃത്തികേടുകൾ, വ്യഭിചാരത്തിന്റെ കഥകൾ, മോശമായ വാർത്തകൾ എത്ര സമയമെടുത്താണ് അവൻ വായിച്ചു തീർക്കുന്നത്! എത്രമാത്രം ഇന്റർനെറ്റും സൗകര്യങ്ങളുമാണ് അതിനുവേണ്ടി അവൻ മാറ്റിവെക്കുന്നത്! എന്നാൽ സത്യത്തെക്കുറിച്ച് പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം അതൊരു കാമണിക്കൂറിൽ കീഴെ വായിക്കാനുള്ളതാണ് എന്ന് തോന്നിയാൽ പോലും ആളുകൾ അതിൽ നിന്ന് വേഗം മാറിനിൽക്കും. ഇത് കുറെ വായിക്കാനുണ്ട്, അവന് തിരക്കാൻ, അത് കുറെ കേൾക്കാനുണ്ട്. ആളുകൾക്ക് ഇന്ന് വേണ്ടത് സ്കൂളിലുള്ള ഇൽമാണ്. സ്കൂളിൽ കോരി കൊടുക്കുന്ന വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു മിനിറ്റ് കൊണ്ട് 1000 മിനിറ്റിലേക്കുള്ളത് പഠിക്കാൻ സാധിക്കുന്ന ആർക്കും വേർക്കാൻ താല്പര്യം. എങ്ങനെയാണ് അവന് സത്യം മനസ്സിലാക്കാൻ സാധിക്കുക? നമ്മൾ ദീനിനു വേണ്ടി പരിശ്രമിക്കുന്നത് ഇത്ര കുറവാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല അദ്ദേഹം എത്രയെത്ര ഗ്രന്ഥങ്ങളാണ് എഴുതിയത്! അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ എത്രയെത്ര ഗ്രന്ഥങ്ങൾ! അത് അദ്ദേഹം എഴുതിയത് അതിൽ പലതും എഴുതിയത് ജയിലിൽ നിന്നാണ്, പലതും എഴുതിയത് യാത്രയിലാണ്, പല സന്ദർഭങ്ങളിലായി എഴുതിയത്. കാലങ്ങളെടുത്ത് അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ അത് വായിക്കാൻ ആളുകൾക്ക് സമയമില്ല. മതം പഠിക്കുന്ന ആളുകൾ പോലും അത് വായിക്കാൻ സമയം കണ്ടെത്തുന്നില്ല. എന്തിനധികം ഈ പുസ്തകങ്ങൾ അവിടെ നിൽക്കട്ടെ! അള്ളാഹുവിന്റെ കലാം ഖുർആൻ നമ്മളിൽ എത്ര പേരുണ്ടാകും ഈ വർഷം ഒരു തവണയെങ്കിലും ഖുർആൻ അത് ഖത്മ് തീർത്ത ആളുകൾ, ഒരു തവണയെങ്കിലും ഖുർആൻ അർത്ഥമറിഞ്ഞ് ഈ വർഷത്തിനിടയ്ക്ക് വായിച്ച ആളുകൾ നമ്മളിൽ എത്ര പേരുണ്ടാകും? എത്ര പേർ നമ്മുടെ കൂട്ടത്തിൽ ഖുർആനിൽ ഒരു സൂറത്തെങ്കിലും അർത്ഥം അന്വേഷിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി അതിന്റെ വിശദീകരണം അറിഞ്ഞ് വായിച്ച ആളുകൾ, ഈ വർഷത്തിനിടയ്ക്ക് വായിച്ച ആളുകൾ നമ്മളിൽ എത്ര പേരുണ്ടാകും? ഞാൻ ഉദ്ദേശിക്കുന്നത് ജനുവരി മുതലുള്ള സമയമല്ല, ഇന്ന് മുതൽ തൊട്ട് പിന്നിലേക്കുള്ള വർഷം വരെയാണ്. പലരും റമദാനായാലും ഒന്ന് തുടങ്ങും, ഒന്നോ രണ്ടോ മൂന്നോ നാലോ ജീവിതത്തിൽ കഴിഞ്ഞാൽ പിന്നെ ക്ഷീണിക്കും. നമ്മളിൽ പലരുടെയും അവസ്ഥ ഇതാണ്. എന്നാലും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ഒരൊറ്റ നോട്ടത്തിൽ സത്യമെല്ലാം മനസ്സിലാകണമെന്ന്. ഒന്നിങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് അവന് സത്യം അവന്റെ മുന്നിൽ എന്റെ അമർത്തിയാൽ അപ്പോൾ തന്നെ കിട്ടണമെന്നാണ് അവൻ വാശി പിടിക്കുന്നത്. അവനാകട്ടെ ഒരു പണിയും എടുക്കൂ. സഹാബികൾ റളിയല്ലാഹു തആല അലൈഹിം അജ്മഈൻ അവരുടെ ഹദീസിനു വേണ്ടി മാസങ്ങൾ വഴി ദൂരം യാത്ര ചെയ്യാറുണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അളാഫയുടെ മകനും അദ്ദേഹം പറയുകയാണ്, ഞാൻ ചിലപ്പോൾ ചില സഹാബികളുടെ അടുക്കൽ ചെല്ലും ഏതെങ്കിലും ഒരു ഹദീസിനെ കുറിച്ച് കേൾക്കുന്നതിനു വേണ്ടി. ഞാൻ അവരുടെ വീട്ടിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ ചിലപ്പോൾ അവർ കൈനൂലത്തിന്റെ ഉറക്കത്തിലായിരിക്കും, ഉച്ചയുറക്കത്തിലായിരിക്കും. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിന്റെ വരാന്തയിൽ ഒരു എന്റെ തലയിൽ ഞാൻ ധരിച്ചിരുന്ന മുണ്ട് എന്റെ മേൽമുട്ടാത്ത് ഞാൻ ഒരു തലയണിയാക്കി വെച്ച് അതിൽ തലവെച്ച് ഞാൻ ഉറക്കിടക്കും. മണ്ണ് എന്റെ മുഖത്തേക്ക് അടിച്ചു വീശു. ആ ഉച്ചയ്ക്കുള്ള ആ നട്ടുച്ചയിലെ ചൂടിൽ ഞാൻ അവിടെ കിടക്കും. അങ്ങനെ വാതിൽ തുറന്ന് ആ മനുഷ്യൻ പുറത്തിറങ്ങുന്ന സന്ദർഭത്തിൽ ഇബ്നു അബ്ബാസിന് മുൻപിൽ കാണും. അപ്പോൾ അദ്ദേഹം ചോദിക്കും, ഇബ്നു അമ്മി റസൂലില്ലാ ലൗ അർസൽത ഇലയ്യ അല്ലാഹുവിന്റെ റസൂലിന്റെ അളാഫയുടെ മകനാണ് താങ്കൾ, നിങ്ങൾ ആളെ പറഞ്ഞയച്ചിരുന്നെങ്കിൽ ഞാൻ അവിടേക്ക് വരുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇൽമ് വിജ്ഞാനം അതിനുവേണ്ടി നമ്മളാണ് ഇങ്ങോട്ട് വരേണ്ടത്. നോക്കൂ, നിങ്ങൾ അവർ മാസങ്ങൾ വഴി ദൂരം യാത്ര ചെയ്യുന്നു ഒരു ഹദീസിനു വേണ്ടി, ഒരു ആയത്തിന്റെ വിശദീകരണത്തിനു വേണ്ടി. എന്നാൽ നമ്മുടെ മുന്നിൽ പലതും ഇന്ന് വളരെ പെട്ടെന്ന് ലഭ്യമായ രൂപത്തിലുണ്ട്. എങ്കിൽ കൂടി അതൊന്ന് അന്വേഷിക്കാൻ, അതിനെ കുറിച്ചൊന്ന് പഠിക്കാൻ നമ്മളിൽ പലരും തയ്യാറല്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഇടയിൽ ബാത്തിൽ വ്യാപകമാവുകയും അസത്യം പ്രകടമാവുകയും സത്യം വളരെ അവ്യക്തമായി തോന്നുകയും ചെയ്യുന്നത്. നമ്മൾ പരിശ്രമിച്ചാൽ സത്യം ലഭിക്കുക എന്നത് തീർത്തും എളുപ്പമാണ്. അതുകൊണ്ടാണ് സഹാബികൾ ഇക്കാര്യം വളരെ ഗൗരവത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. അവരുടെ അനേകം വാക്കുകളിൽ ഈ പറഞ്ഞ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹഖിന്റെ ആളുകൾ അവർ വളരെ കുറവായിരിക്കും, ബാത്തിലിന്റെ ആളുകളാകട്ടെ ധാരാളം ഉണ്ടായിരിക്കും. അല്ലാഹു തആല പറഞ്ഞതുപോലെ ഭൂമിയിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളെ നീ പിൻപറ്റുകയാണെങ്കിൽ അവർ അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് തെറ്റിച്ച് കളയും. അല്ലാഹു തആല പറഞ്ഞതുപോലെ അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് ശിർക്കോട് കൂടിയാണ്. അല്ലാഹുൽ പങ്കു ചേർത്ത് വന്നു എത്രയെത്ര ആയത്തുകളിൽ. അപ്പോൾ സഹോദര, സത്യം അത് വേർതിരിച്ചറിയാൻ നമ്മുടെ പരിശ്രമം ആവശ്യമാണ്. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരിക്കൽ രണ്ട് കല്ലുകൾ അത് എടുത്തിങ്ങനെ കൂട്ടുപിടിച്ചു, രണ്ട് കല്ലുകൾ അദ്ദേഹം ചേർത്ത് വെച്ചു. എന്നിട്ട് അദ്ദേഹം മുന്നിലിരിക്കുന്ന ആളുകളോട് ചോദിച്ചു, ഹൽ തറൗന മാ ബൈന ഹാദൈനിൽ ഹജറൈനി മിൻ നൂർ, ഈ രണ്ട് കല്ലുകൾക്കിടയിൽ വല്ല പ്രകാശവും നിങ്ങൾ കാണുന്നുണ്ടോ? ഹൽ തറൗന മാ ബൈന ഹാദൈനിൽ ഹജറൈനി മിൻ നൂർ, ഈ രണ്ട് കല്ലുകൾ ചേർത്ത് വെച്ച് ഈ രണ്ട് കല്ലുകൾ അവക്കിടയിൽ നിങ്ങൾ വല്ല പ്രകാശവും കാണുന്നുണ്ടോ? അവർ പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ മാ നറാ ബൈനഹുമാ ഇല്ലാ നൂറൻ ഖലീല, അതിനിടയിൽ വളരെ ചെറിയ പ്രകാശമല്ലാതെ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, വളരെ കുറച്ച് പ്രകാശം. ഫലൈഫ ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, വല്ലദി നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലതദ്ഹറന്ന അൽബിദഉ, ബിദഅത്തുകൾ അത് വ്യാപകമാകും. ഹത്താ ലാ യുറാ മിനൽ ഹഖി ഇല്ലാ ഖദ്റു മാ ബൈന ഹാദൈനിൽ ഹജറൈനി മിനൽ നൂർ, ബിദഅത്തുകൾ വ്യാപകമായി അത് ധാരാളം ആളുകൾക്കിടയിൽ പ്രചരിച്ച് ഇതാ ഞാൻ ഈ രണ്ട് കല്ലുകൾ ചേർത്ത് പിടിച്ചിരിക്കുന്നത് പോലെ അവക്കിടയിൽ എത്ര കുറച്ചു മാത്രമാണോ പ്രകാശം കാണുന്നത് അതുപോലെ സത്യം വളരെ കുറച്ചു മാത്രം കാണാൻ കഴിയുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ലതഫ്ഷുവന്നൽ ബിദഉ ഹത്താ ഇദാ തുരിക മിൻഹ ഷൈഉൻ ഖാലു തുരികത്തി സുന്ന, വല്ലാഹി അല്ലാഹു സത്യം, ബിദഅത്തുകൾ വ്യാപകമായി പ്രചരിക്കും. ഹത്താ ഇദാ തുരികത്തിൽ ബിദഅ, ഏതുവരെ ആരെങ്കിലും ഏതെങ്കിലും ബിദഅത്തുകൾ ഒഴിവാക്കിയാൽ അവർ പറയും, തുരികത്തി സുന്ന, ഓ നീ ഒരു സുന്നത്താണല്ലോ ഒഴിവാക്കിയിരിക്കുന്നത് എന്ന് ആളുകൾ പറയുന്ന അവസ്ഥയിലാണ്. നീ ബിദഅത്ത് ഒഴിവാക്കിയാൽ ആളുകൾ പറയും, നീ ഒരു സുന്നത്താണ് ഒഴിവാക്കിയിരിക്കുന്നത്, എന്താണ് നിന്റെ കാര്യം എന്ന് ആളുകൾ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ സത്യം എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതിന്റെ ആളുകളോടൊപ്പം നിൽക്കുകയും ചെയ്യുക എന്നത് അനിവാര്യമാണ്. അത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഫിത്നയുടെ കാലഘട്ടത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഫഇന്നഹു മൻ യഅയ്ഷ് മിൻകും ബഅദി ഫസയറ ഖിലാഫൻ കതീറ അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇ റാശിദീൻ മഹ്ദിയീൻ, എനിക്ക് ശേഷം ജീവിക്കുന്നവർ അവർ ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. അപ്രകാരം കണ്ടുകഴിഞ്ഞാൽ അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. വസുന്നതിൽ ഖുലഫാഇ റാശിദീൻ മഹ്ദിയീൻ, ഖുലഫാഇ റാശിദീങ്ങളുടെ സുന്നത്തിനെയും നിങ്ങൾ മുറുകെ പിടിക്കുക. സഹാബത്തിന്റെ ഈ വഴി മുറുകെ പിടിക്കുന്നവരാണ് സലഫികൾ, അവരാണ് അഹ്ലു സുന്ന വൽ ജമാഅ, അവരാണ് അൽ ഖുറബ, അവരാണ് അൽഫിർഖത്തുൻ നാദിയ ത്വായിഫ അൽ മൻസൂറ. ഈ പേരുകളൊക്കെ അവരുടെ പേരുകളാണ്, അഹ്ലു സുന്ന വൽ ജമാഅ അതവരാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ വഴിയിൽ ഖുലഫാഉ റാശിദീങ്ങളുടെ മാർഗത്തിൽ ജീവിക്കുന്ന ആളുകൾ, ആ മാർഗത്തെ മുറുകെ പിടിക്കുന്നവർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്ത് അത് പാലിക്കുന്നവർ, തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ ഈ മാർഗത്തെ മുറുകെ പിടിക്കുക, വഅദ്ദു അലൈഹ ബിൽ നവാജി, നിങ്ങൾ അണപ്പല്ല് കൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കില്ല, വിട്ടുകൊടുക്കരുത്. അതിൽ നിങ്ങൾ യാതൊരു നിരക്കുമുള്ള അയവ് വരുത്തരുത്, ഭയപ്പെടുത്തരുത്. അതിൽ യാതൊരു വിധത്തിലുള്ള നീക്കുപോക്കിനും നിങ്ങൾ തയ്യാറാവരുത്. സഹാബികൾ ഏതൊരു വഴിയിലായിരുന്നോ, ശലഫുകൾ ഏത് മാർഗത്തിലായിരുന്നോ, ആ മാർഗത്തിൽ നീ നിലകൊള്ളുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അലൈക്കും ബിൽ ഇത്തിബാഅ്, നിങ്ങൾ ഞങ്ങളുടെ മാർഗത്തെ പിൻപറ്റുക. അവ അലൈക്കും ബി ആസാരി അസ്സലഫ്, നിങ്ങൾ സലഫുകളുടെ മാർഗത്തെ പിൻപറ്റുക. വഇയാകും വഇയാകും വത്തലബ് വഇയാകും വൽബിദഅ, നിങ്ങൾ ബിദ്അത്തുകളെ സൂക്ഷിക്കുകയും ചെയ്യുക. സലഫുകൾ ധാരാളക്കണക്കിനായി ഈ രൂപത്തിൽ അവരുടെ അടുത്ത് നിന്ന് ആധാറുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദര, സഹാബത്തിന്റെ ഒടിയിൽ മുറുകെ പിടിക്കുക, അതാണ് സലഫുകളുടെ മാർഗം, അതാണ് സലഫികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേവലം അവകാശവാദങ്ങളാവരുത്, കേവലം ഒരു കക്ഷിയായി മാറാനുള്ള ശ്രമമാകരുത്. ഇന്ന് സലഫി എന്ന പേര് പറയാൻ മടിയായിരിക്കും, കാരണം എല്ലാവരും പറയുന്നത് ഞങ്ങൾ സലഫികളാണ് എന്ന്, ആരും അത് പറയാത്തവരായില്ല. എന്തിനധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഏതൊരു മാർഗത്തിനെതിരെയാണോ പോരാടിയത്, ഏതൊരു ശിർക്കിനെയാണോ തകർക്കാൻ വേണ്ടി ശ്രമിച്ചത്, ഏതൊരു ഖബറുകൾക്കെതിരെയാണോ പോരാടിയത്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞയച്ചത് ഏതൊരു ദൗത്യത്തിന് വേണ്ടിയാണോ, വല്ലാഹി ലാ തദഅന്ന തിംസാല ഇല്ല ഫമസ്തഹ വലാ ഖബറൻ മുശറഫൻ ഇല്ല സവ്വൈതഹ, നീ ഒരു വിഗ്രഹത്തെയും വെറുതെ വിടരുത് തകർത്തിട്ടല്ലാതെ, നീ ഒരു കെട്ടിപ്പൊക്കിയ ഖബർ മുഴുവാക്കരുത് അതിനെ നിരപ്പാക്കിയിട്ടല്ലാതെ. ഈ വസിയ്യത്ത് കേട്ട അത് പ്രാവർത്തികമാക്കിയ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ മാർഗത്തിന് എതിരായ ആളുകൾ, ഖബറുകൾ കെട്ടിപ്പൊക്കുന്നവർ, അവിടെ തവാഫും സുജൂദും റുകൂഉം ഇബാദത്തുകളും നേർച്ചകളും വഴിപാടുകളും ബലികർമ്മങ്ങളും അർപ്പിക്കുന്നവർ, അവർ വരെ പറയുന്നത് ഞങ്ങളാണ് സലഫികൾ തന്നെ, അവർ വരെ പറയുന്നത് ഞങ്ങളാണ് സലഫിന്റെ മാർഗത്തിലുള്ളത് തന്നെ. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞത് എത്ര സത്യമാണ്, ഒരാൾക്കും ഒരു ബിദ്അത്തിന്റെ കക്ഷികൾക്കും ഒരിക്കലും ഞങ്ങൾ സലഫികളാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. എപ്പോഴല്ലാതെ നാട്ടിൽ അങ്ങേയറ്റത്തെ അറിവില്ലായ്മ പ്രചരിച്ചാലല്ല, നാട്ടുകാർക്ക് അറിവില്ലെങ്കിൽ, നാട്ടിലുള്ള ജനങ്ങൾക്ക് എന്താണ് ഹത്ത് എന്നറിയില്ലെങ്കിൽ, സഹാബത്തിന്റെ മാർഗം എന്താണ് എന്ന് അറിയില്ലെങ്കിൽ, സലഫിന്റെ ഒടി എന്താണ് എന്ന് അവർക്കറിയില്ലെങ്കിൽ, അല്ലാതെ ഒരു ബിദ്അത്തിന്റെ കക്ഷിക്കും ഞങ്ങൾ സലഫികളാണ് എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവുകയില്ല. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ദൈവത്തിൽ പറയാൻ ഞങ്ങൾ സലഫികളാണ് എന്ന്, കാരണം എന്താണ് സലഫിന്റെ ഒടി എന്ന് ആർക്കും കൂടെ അറിയില്ല. എങ്ങനെയാണ് സഹാബികൾ ജീവിച്ചത് ആർക്കാണ് അറിയുന്നത്? റസൂലുള്ളയുടെ ജീവിതം തന്നെ ആളുകൾക്ക് അറിയില്ല. എന്തിനധികം ഖുർആനിലുള്ളത് തന്നെ എന്താണ് എന്നറിയില്ല. പിന്നെ ആർക്കു വേണമെങ്കിലും ഇവിടെ സലഫികളാണ് എന്ന് പറയാം. അതുകൊണ്ട് സഹോദര, അറബിയിൽ ഒരു കവി പാടിയതുപോലെ, അറബിയിൽ ഒരു കവിതയുണ്ട്, ലൈല എന്നൊരു പെണ്ണുണ്ടായിരുന്നു, വളരെ മനോഹരിയും സുന്ദരിയുമായിരുന്ന അവൾ. നാട്ടിലുള്ള എല്ലാ പുരുഷന്മാരും പറയും ഞാൻ ലൈലയോടൊപ്പം രാത്രി പങ്കിട്ടിട്ടുണ്ട്, കിടക്കയിലൊപ്പം കണ്ടിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് കുല്ലു യോസലം ബിലൈല, എല്ലാവരും പറയുന്നത് ഞങ്ങൾ ലൈലയോടൊപ്പം കിടന്നിട്ടുണ്ട് എന്ന്. ഒലയിലാല തുക്കറൂബി ദാഖ, എന്നാൽ ലൈലയാകട്ടെ അത് സമ്മതിക്കുന്നുമില്ല. അതുപോലെയാണ് ഇന്നത്തെ കാര്യം, എല്ലാവരും പറയുന്നത് ഞങ്ങൾ സഹാബത്തിന്റെ വഴിയിലാണ് എന്ന്, എന്നാൽ സഹാബത്തിന്റെ മാർഗമാകട്ടെ അള്ളാഹ് അള്ളാഹ് അതെത്ര വിദൂരത്തിലാണ്, അതെത്ര അകലെയാണ്, അതും ആളുകളും തമ്മിലുള്ള ബന്ധം എത്ര വിദൂരമാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിർബന്ധ ബാധ്യതകളിലൊന്നാണ് പഠിക്കുക എന്ന്. ഷൈഖുൽ അൽബാനി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ, ആർക്കെങ്കിലും സലഫികൾ ആരാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവർ സഹാബത്തിന്റെ സലഫുകളുടെ ചരിത്രം പറയുന്ന കുത്തുബുൽ ജർഹിലത്തെ അദീലു വായിക്കട്ടെ, ഓരോ വ്യക്തികളുടെയും ചരിത്രം പറയുന്ന ഗ്രന്ഥങ്ങൾ വായിക്കട്ടെ, അവന് മനസ്സിലാക്കാം ആരാണ് സലഫികൾ, ആരാണ് സലഫിയത്തിന്റെ മാർഗത്തിലുള്ളത്. അപ്പോൾ അവന് മനസ്സിലാക്കാം ഓരോ വ്യക്തികളെയും അവരെങ്ങനെയാണ് വേർതിരിച്ചത്, ഓരോ ആളുകളെയും അവരെങ്ങനെയാണ് വിശേഷിപ്പിച്ചത്, അവരെങ്ങനെയാണ് ഖുർആൻ ജീവിതത്തിൽ പകർത്തിയത്. അത് മനസ്സിലായാൽ നിനക്ക് ഈ ജനങ്ങളെ നോക്കാം, സംഘടനകളെയും സംഘങ്ങളെയും കക്ഷികളെയും വ്യക്തികളെയും നിനക്ക് പരിശോധിക്കാം. നിന്റെ മുന്നിൽ കൃത്യമായ മാനദണ്ഡം ഉണ്ടായിരിക്കും. അവരെ അളക്കാൻ നിന്റെ കയ്യിൽ കൃത്യമായ സ്കെയിൽ ഉണ്ടായിരിക്കും. സലഫിയത്തിന്റെ കൃത്യമായ മാർഗരേഖയുണ്ടായിരിക്കും. എന്നാൽ ഇന്ന് നടക്കുന്നത് അതല്ല. ഇന്ന് ആളുകൾ കാര്യങ്ങളെ അളക്കുന്നത് വ്യക്തികളുടെ അടിസ്ഥാനത്തിൽ, ആരോടൊപ്പമാണ് കൂടുതൽ ആളുകളുള്ളത്, ഇന്ന ഇന്ന ആളുകൾ എവിടെയാണ്, ഇന്ന ഇന്ന വാക്കുകൾ എവിടെയാണ്, ഇന്ന ഇന്ന സൗകര്യങ്ങൾ എവിടെയാണ്. ആളുകൾ പറയുകയാണ്, കണ്ടില്ലേ ഞങ്ങളുടെ പരിപാടിയിൽ ആളുകൾ പങ്കെടുത്ത്, കണ്ടില്ലേ ഞങ്ങളുടെ പരിപാടിയുടെ ഗാംഭീര്യം. ഇതൊക്കെയാണ് ആളുകൾ സത്യത്തിന്റെ മാനദണ്ഡമായി കാണുന്നത്. ഇതല്ല സത്യത്തിന്റെ മാനദണ്ഡം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, അലൈക ബിൽ ജമാഅ, നീ സത്യത്തെ മുറുകെ പിടിക്കുക. അൽജമാഅത്തു മാ വാഫഖൽ ഹഖ് വഇൻ കുന്ത വഹ്ദക. അൽജമാഅ എന്നാൽ അഹ്ലു സുന്ന വൽജമാഅ എന്നാൽ മാ വാഫഖൽ ഹഖ്, സത്യത്തോട് യോജിക്കുന്ന വഴി ഏതാണോ അതാണ്. വഇൻ കുന്ത വഹ്ദക, നീ ഒറ്റക്കാണെങ്കിൽ, നീ ഏകനാണെങ്കിലും, നിന്നോടൊപ്പം ഒരാളും ഇല്ലെങ്കിൽ. എന്തുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ എല്ലാ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കൊണ്ട് ഇഹ്ദന സ്വറാത്തൽ മുസ്തഖീം സ്വറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് ഓതിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? എല്ലാ ദിവസവും നമ്മളത് പാരായണം ചെയ്യുന്നു. ഇഹ്ദന സ്വറാത്തൽ മുസ്തഖീം, അല്ലാഹു സ്വറാത്തുൽ മുസ്തഖീമിലേക്ക് നീ എന്നെ നയിക്കണമേ. കഴിഞ്ഞു അത്ര മതി. സ്വറാത്തുൽ മുസ്തഖീമിലേക്ക് എന്നെ നയിക്കണമേ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പ്രാർത്ഥനയുടെ കാര്യം കഴിഞ്ഞു. പക്ഷെ അല്ലാഹു അവിടെ അവസാനിപ്പിച്ചില്ല. അവൻ പറഞ്ഞു, സ്വറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ നിഅമത്ത് ചൊരിഞ്ഞവരുടെ മാർഗത്തിൽ. അൽഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു മുഅ്മിൻ, ഒരു സത്യവിശ്വാസി, അവൻ അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചാൽ, അത് അവന്റെ ജീവിതത്തിൽ പകർത്തിയാൽ, അവൻ പലപ്പോഴും ഒറ്റക്കായിരിക്കും. അവന്റെ വഴിയിൽ അവനോടൊപ്പം ഒരാളും ഉണ്ടാവില്ല, ആരും അവനോടൊപ്പം കാണാനില്ല. എന്തിനധികം അവന്റെ വീട്ടിൽ അവന്റെ ഭാര്യ പോലും ഒരപരിചിതനെ പോലെയാണ് അവനെ നോക്കുന്നത്, ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ബദഅ അൽഇസ്ലാം ഗരീബൻ ഫസയഊദു കമാ ബദ ഗരീബൻ ഫതൂബ ലിൽഗുറബ. ഇസ്ലാം ആരംഭിച്ച അപരിചിതമായ, അത് അപരിചിതമായ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും. എന്തായാലും ആ അപരിചിതത്വം നമ്മൾ ധാരാളം കേട്ട ഹദീസാണ് ഇത്. എന്താണ് ഈ അപരിചിതത്വം? ആ അപരിചിതത്വം നിങ്ങൾ ചിന്തിക്കുക. മക്കയിൽ കഅബയുടെ അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോവുകയാണ്. ഖുറൈശികൾ, മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ കൂടി നിൽക്കും. എന്നിട്ട് അവർ പറയും, ഇതാ പോകുന്നു, അവനാണ് റസൂൽ, അവനാണ് നബി, അവനാണ് പുതിയ വാദവുമായി വന്നിട്ടുള്ളയാൾ, ഉത്തരവാദക്കാരൻ. ആളുകൾ നോക്കിച്ചിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുത്തഫിദീനിൽ പറഞ്ഞതുപോലെ, വഇദാ മറു ബിഹിം യതഗാമസൂൻ വഇദാ ഖലബു ഇലാ അഹ്ലിഹിം ഖലബു ഫകീഹീൻ. അവരുടെ അടുക്കൽ കൂടെ മുഅ്മിനീങ്ങൾ നടന്നുപോയാൽ അവർ പറയും, യതഗാമസൂൻ, അവരിങ്ങനെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. കണ്ടില്ലേ, പോകുന്നത് കണ്ടില്ലേ? സത്യത്തിന്റെ ആളാണ്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അവരുടെ സമൂഹം പറഞ്ഞതുപോലെ, വമാ കാന ഖൗലഹും ഇല്ലാ അൻ ഖാലു അഖ്രിജു. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തിലുള്ള ആളുകൾ പറഞ്ഞതുപോലെ, ഇതാ ഈ പറഞ്ഞ ആളുകളെ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കുക, നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് നിങ്ങൾ ഇവരെ പുറത്താക്കുക. ഇന്നഹും മുനാസുൽ മുത്തഹറൂൻ, അവർ കുറച്ച് ശുദ്ധിയുടെ ആളുകളാണ്, അവർക്ക് ഇവർത്തികേട് ചെയ്യാൻ വയ്യ, അവർ ശുദ്ധിയുടെ ആളുകൾ, അവരെ ഇവിടെ നിന്ന് പുറത്താക്കി. നീ ഇസ്ലാം പാലിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചാൽ, നീ ഒറ്റക്കാണ്. ആ മാർഗത്തിൽ പലപ്പോഴും നിന്നോടൊപ്പം ഒരാൾ ഉണ്ടാവുകയില്ല. സത്യം നീ മുറുകെ പിടിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, തന്റെ ദീനിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുന്നവൻ കയ്യിൽ ഒരു തീക്കനലേന്തിയത് പോലെയായിരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, യമുറു റജുലു അലാ ഖബ്രി അഖീഹി വയഖൂലു യാ ലൈതനി മകാന, ഒരു മനുഷ്യൻ അവൻ തന്റെ സഹോദരന്റെ ഖബറിന്റെ അടുക്കൽ കൂടെ നടന്നു പോകും, അവൻ പറയും, യാ ലൈതനി മകാന, ഞാനായിരുന്നു ഇയാളുടെ സ്ഥാനത്തേക്ക് എത്ര നന്നായിരുന്നു. അയാൾക്ക് കടമില്ല, അയാൾക്ക് ദുനിയാവിൽ പ്രയാസങ്ങളില്ല, വലാക്കിൻ മിൻ ഫിത്നത്തി ദീൻ, ദീനിന്റെ പരീക്ഷണം കഠിനമായിട്ടാണ് അയാൾ അത് പറയുന്നത്. മരിച്ചുപോയിരുന്നെങ്കിൽ എന്ന് അയാൾ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക്. ഇതാണ് ദീനിന്റെ അവസ്ഥ. അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിക്കുന്നവരുടെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനിന്റെ മനസ്സിന് സമാധാനം നൽകാൻ ആഗ്രഹിച്ചു. എല്ലാ ദിവസവും അള്ളാഹു അവനെ ഓർമ്മിപ്പിക്കുകയാണ്, നീ പോകുന്ന വഴി ഒറ്റക്കുള്ള വഴിയാണ്, നീ സമാധാനിച്ചുകൊള്ളുക, നീ പേടിക്കേണ്ടതില്ല, നീ വിഷമിക്കേണ്ടതില്ല, നിന്നോടൊപ്പം ആരുമില്ലെങ്കിലും അള്ളാഹുവിന്റെ ഞാമത്ത് ലഭിച്ച ആളുകളുടെ വഴിയിലാണ് നീ ഉള്ളത്. നിന്നോടൊപ്പം ആളുകളുണ്ട്, നിങ്ങളോടൊപ്പം നബിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൽ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീന വഹസ്ന ഉലൈക റഫീഖ. നബിമാരുണ്ട്, സിദ്ദീഖുകളുണ്ട്, ശുഹദാക്കളുണ്ട്, സാലിഹീങ്ങളുണ്ട്, അവർ നിന്നോടൊപ്പമുണ്ട്. നീ ഒറ്റക്കാണെന്ന് വിചാരിക്കണ്ട, നീ ഏകാന്തത അനുഭവിക്കേണ്ടതില്ല, നിന്നോടൊപ്പം ആളുകളുണ്ട്. സ്വറാഫ് അല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവിന്റെ ഞാമത്തിൽ ലഭിച്ച വഴിയിലാണ് നീ ഉള്ളത്, അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞവരുടെ മാർഗത്തിലാണ് നീ ഉള്ളത്. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് സഹോദര, ഈ ഹഖിന്റെ വഴിയിൽ നീ ഉറച്ചു നിൽക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ഉറച്ചു നിൽക്കുക, ശലഫുലന്റെ മാർഗത്തെ നീ മുറുകെ പിടിക്കുക. അൽ ഇമാം അൽ ഔസാഇ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ ഇത്തബിഉ തരീഖൽ ഹുദാ, നീ സന്മാർഗത്തിന്റെ വഴി മുറുകെ പിടിക്കുക. ആ മാർഗത്തിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഉള്ളത് എന്നത് കണ്ട് നീ ഭയക്കേണ്ടതില്ല, നീ ഏകാന്തത അനുഭവിക്കേണ്ടതില്ല, നീ ഒറ്റക്കാണെന്ന് വിചാരിക്കേണ്ടതില്ല. വഴികേടിന്റെ മാർഗങ്ങളെ നീ സൂക്ഷിക്കില്ല. ആ മാർഗത്തിൽ വീണുപോയി നശിച്ചുപോയ ആളുകളുടെ ആധിക്യം കണ്ട് നീ അത്ഭുതപ്പെടേണ്ടതില്ല, അതിൽ നീ വഞ്ചിതനാകേണ്ടതില്ല. അതിൽ ധാരാളം ആളുകളുണ്ട് എന്നത് കണ്ട് നീ ഭയക്കേണ്ടതില്ല. സത്യത്തിന്റെ വഴിയിൽ നീ ഉറച്ചു നിൽക്കില്ല. ഇതാ ഈ വഴിയുടെ അവസാനത്തിൽ സ്വർഗമുണ്ട്, ഈ വഴിയുടെ അറ്റത്തിൽ സ്വർഗമുണ്ട്. സഹാബിയുൽ ജലീൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, മസ്സറാത്തുൽ മുസ്തഖീം, എന്താണ് സ്വറാത്തുൽ മുസ്തഖീം? അദ്ദേഹം പറഞ്ഞു, തറഖന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അദ്നാ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വറാത്തുൽ മുസ്തഖീമിന്റെ ഈ അറ്റത്താണ് ഞങ്ങളെ നിശ്ചയിച്ചു പോയത്. ഇനി ഇതിന്റെ അങ്ങേയറ്റം, വതറഫുഹു ഫിൽ ജന്ന, അതിന്റെ അങ്ങേയറ്റം സ്വർഗത്തിലാണ്. وعلى يمينه وشماله جواد, ഈ വടിയുടെ വലതും ഇടതുമായി ചില വടികളുണ്ട്. فإن أخذت شمالا ويمينا هلك, നീ ആ വടിയിൽ വലതും ഇടതും തിരിഞ്ഞു പോയാൽ നീ നശിച്ചു പോകും. എന്നാൽ ഈ വടിയിൽ നീ നേരെ പോയാൽ ഇതിന്റെ അവസാനം സ്വർഗത്തിലാണ്. അതുകൊണ്ട് സഹോദര, സലഫിന്റെ മാർഗം എന്നത് അത് നേടിയെടുക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്, കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ആ വഴിയിൽ എത്തിച്ചേരണമെങ്കിൽ നീ പഠിക്കേണ്ടതുണ്ട്, എന്താണ് അള്ളാഹുവിന്റെ ദീൻ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, നീ അന്വേഷിക്കുകയും കൂടുതൽ പഠിക്കാൻ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ത്വലബുൽ ഇൽമി ഫറീദത്തുൻ അലാ കുല്ലി മുസ്ലിം, ഓരോ മുസ്ലിമിന്റെ മേലും ഇൽമു നേടുക എന്നത് നിർബന്ധമാണ്. അതുകൊണ്ട് നീ പഠിക്കുക. സ്വർഗമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുവേണ്ടിയാണല്ലോ നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. അതാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ നീ പഠിക്കുക, നീ നിന്റെ വേർപിട്ടിക്കുക പഠനത്തിന്റെ വഴി, അള്ളാഹുവിന്റെ നീ മനസ്സിലാക്കുന്ന വഴി. ഒരു ദിവസം ഒരു കാര്യമെങ്കിലും പഠിക്കുക, ഒരു ചെറിയ കാര്യമെങ്കിലും. അങ്ങനെ എന്തെങ്കിലും ഒന്ന് പുതുതായി പഠിക്കാത്ത ഒരു ദിവസവും നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാതിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് ഹക്ക് മനസ്സിലാക്കാതിരിക്കുകയില്ല. സലഫികൾ അല്ലെങ്കിൽ സലഫുകൾ, അഹ്ലു സുന്ന വൽ ജമാഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിശേഷിപ്പിച്ചതുപോലെയാണ്. അവർ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതുപോലെ, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, അവർ ഉമ്മതൻ വസത, മധ്യമ സമുദായം. അവരതിരി കവിഞ്ഞിട്ടില്ല, അവരാലോ സദ കാണിക്കുകയും ചെയ്തിട്ടില്ല. നേരായ വഴി. വലത്തോട്ടും അവർ തിരിഞ്ഞിട്ടില്ല, ഇടത്തോട്ടും അവർ തിരിഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലച്ചു കാണിച്ചു തന്ന വഴി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദിന്റെ ഹദീസിൽ വന്നതുപോലെ خطلنا رسول الله صلى الله عليه وسلم خطا الله والرسول صلى الله عليه وسلم ഞങ്ങൾക്ക് വേണ്ടി ഒരു വര വരച്ചു തന്നു എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഹാദാ സബീൽ الله ഇത് അല്ലാഹുവിന്റെ മാർഗമാണ്. ثم خط خطوطا عن يمينه وعن شماله بنير نبي صلى الله عليه وسلم ولدمدما ഇതില വരകൾ വരച്ചു. وقال هذه السبل എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഇതാകുന്നു ബിദഅത്തിന്റെ വഴികൾ. നോക്കൂ നിങ്ങൾ നേരായ വഴി, ഇതാണ് സ്വറാത്തുൽ മുസ്തഖീം. അതിൽ അതിരുകവിയലില്ല, അതിൽ തീർത്തും അലസത കാണിക്കലുമില്ല. അനേക വിഷയങ്ങളിൽ ഈ വസത്തിയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അഹ്ലു സുന്നത് വൽ ജമാഅ നീ തൗഹീദിന്റെ വിഷയത്തിൽ അവരെ അന്വേഷിക്കുകയാണെങ്കിൽ അവരേറ്റവും നേരായ മാർഗത്തിലാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിട്ടേച്ചു പോയവർ, അവരതിൽ അധികരിപ്പിച്ചിട്ടില്ല, അവരതിൽ കുറച്ചിട്ടുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യുന്നു. ജാറങ്ങളെയോ മക്ബറകളെയോ അവർ കെട്ടിപ്പൊക്കുന്നില്ല, അവിടേക്ക് ഇബാദത്തുമായി അവർ പോകുന്നില്ല. റസൂലുള്ളാഹി അറിയിച്ചതുപോലെ ആരെങ്കിലും ഉറുക്ക് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന റസൂലുള്ളാഹിയുടെ ഹദീസ് അവർ പ്രാവർത്തികമാക്കുന്നു. അവർ ഉറുക്ക് കെട്ടുന്നവരല്ല, ഏലസ് കെട്ടുന്നവരല്ല, ശിർക്കൻ മന്ത്രങ്ങളിലേക്ക് പോകുന്നവരല്ല. അള്ളാഹുവിനോളം അവർ മറ്റാരെയും ഭയക്കുന്നില്ല. ولا تخافوهم وخافوني ان كنتم مؤمنين നിങ്ങൾ മറ്റാരെയും ഭയക്കേണ്ടതില്ല, നിങ്ങൾ എന്നെ പേടിക്കുക എന്ന ആയത്ത് അവർ പ്രാവർത്തികമാക്കുന്നു. അവർ അല്ലാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ ومن الناس من يتخذ من دون الله اندادا يحبونهم كحب الله والذين امنوا اشد حبا لله ولله ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ഇബാദത്തിന്റെ ഏതേത് മാർഗങ്ങൾ നീ എടുത്തോ ആ വഴികളിലെല്ലാം അവർ നേരായ മാർഗത്തിലാണ്. അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹിയുടെ സുന്നത്തും അവർ കൃത്യമായി പാലിക്കുന്നു. ആ മാർഗം അവർ പുറകെ പിടിക്കുന്നു. അള്ളാഹുവിന്റെ ആയക്കടത്തിന് അവർക്ക് തെളിഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വഅതീഉർ റസൂൽ വഉലിൽ അംറി മിൻകും. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിന്റെ കിതാബ് പുറകെ പിടിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക, ഉലുൽ അംറിനെ ഭരണാധികാരികളെയും ഇസ്ലാമിക ഭരണാധികാരികൾ. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അത് അള്ളാഹുവിന്റെ കിതാബിലേക്കും അവന്റെ റസൂലിലേക്കും മടക്കുക. ഈ മാർഗത്തിൽ അവരെ നിങ്ങൾക്ക് ഏറ്റവും കൃത്യമായ മാർഗത്തിൽ കാണാൻ കഴിയും. കിതാബും സുന്നത്തുമാണ് അവരുടെ അടിസ്ഥാനം. വ്യക്തികളുടെ വാക്കുകളല്ല, ആളുകളെ തഖ്ലീദ് ചെയ്യുക എന്നതല്ല, കിതാബും സുന്നത്തുമാണ് അവരുടെ മാർഗം. അതിലേക്കാണ് അവർ ക്ഷണിക്കുന്നത്, മറ്റൊന്നിലേക്കുമല്ല, ആളുകളുടെ ചിന്തകളിലേക്കല്ല, ആളുകളുടെ വ്യക്തികളിലേക്കോ അവരുടെ പ്രസ്ഥാനങ്ങളിലേക്കോ അല്ല, അതല്ലെങ്കിൽ പ്രത്യേക പുതിയ ആദർശങ്ങളിലേക്കല്ല. അള്ളാഹുവിന്റെ കിതാബ് റസൂലുള്ളാഹിയുടെ സുന്നത്ത്, അതാണ് അവർക്ക് പറയാനുള്ളത്, മറ്റൊന്നും പറയാനില്ല. ആ മാർഗത്തിൽ അവർ ഏറ്റവും കൃത്യമായ വഴിയിലാണ്. നമ്മുടെ നാട്ടിലുള്ള ധാരാളക്കണക്കിന് കക്ഷികൾ ഈ വിഷയത്തിൽ അതിരുകമിച്ചിട്ടുണ്ട്. ചില ആളുകൾ ഖുർആനിനെയും സുന്നത്തിനെയും പിൻപറ്റുകയാണ് എന്ന പേരിൽ ഖുർആനിന് നൽകാൻ സാധിക്കാത്ത വ്യാഖ്യാനങ്ങൾ നൽകുന്നു. ഉദാഹരണത്തിന് തരീഖത്തിലെ ആളുകളെ പോലെ, അവരുടെ അടുക്കൽ നീ ഏതൊരു ആയത്ത് വായിച്ചു കേൾപ്പിച്ചാലും ഒരാൾക്കും മനസ്സിലാകാത്ത അർത്ഥങ്ങൾ അവർക്ക് അതിനുണ്ടാകും. ഖുർആനിൽ ഒരായത്തും അല്ലാഹു തആല മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ചിട്ടില്ല എന്നാണ് അവരുടെ വർത്തമാനം കേട്ടാൽ മനസ്സിലാകും. ഏതായത്തും ഒരു തരീഖത്തുകാരന്റെ അടുക്കൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവൻ പറയും ഇതിന് വേറെ അർത്ഥം, ഇതിന് വേറെ അർത്ഥമുണ്ട്. തരീഖത്തുകാരന് എപ്പോഴും ഖുർആനിന്റെ നേരർത്ഥം ഉണ്ടായിരിക്കില്ല. പണ്ഡിതന്മാർ പറയാറുള്ളത് ഇത്തരക്കാർ ബാത്തുനിയാക്കളിൽപ്പെട്ടവരാണ്, തനിച്ച നിരീശ്വരവാദികൾ. ഖുർആനിന് മറ്റൊരർത്ഥമുണ്ട്, ഖുർആനിന് ദാഹിറായ അർത്ഥമുണ്ട്, ബാത്തിനായ അർത്ഥമുണ്ട്. ഒരു തേങ്ങ പോലെയാണ്. എന്താണ് തേങ്ങയുടെ പ്രത്യേകത? ആ തേങ്ങക്ക് പുറത്തോടുണ്ടായിരിക്കും, ഉള്ളിലുള്ള കാമ്പും ഉണ്ടായിരിക്കും, ലുബും കുസൂറും. എന്താണ് ഈ ലുബും കുസൂറും എന്ന് പറഞ്ഞാൽ ഖുർആനിന് ലുബുണ്ട്, കുസൂറുണ്ട്. ഖുർആനിന്റെ ലുബ് എന്ന് പറഞ്ഞാൽ അതിന്റെ പുറന്തോടാണ്. നിങ്ങൾക്കൊക്കെ മനസ്സിലായത് അതാണ്, എന്നാൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് കുസൂറാണ്, അത് തേങ്ങയിൽ നിന്ന് അവനാണ്. ബാക്കിയുള്ളവരൊക്കെ പുറന്തോടാണ് തിന്നുന്നത്. അതാണ് തരീഖത്തുകാരുടെ വാദം. ഖുർആനിലെ ഏതൊരായത്തും അതിന്റെ വാചകം ഒരു അറബി അറിയുന്ന ഒരു സാധാരണക്കാരൻ വായിച്ചാൽ മനസ്സിലാക്കുന്ന അർത്ഥം പരീക്ഷ തരത്തിൽ കാണാൻ പറ്റില്ല. ഏതൊരായത്താണ് അതിനൊക്കെ അവർക്ക് വേറെ അർത്ഥം ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ അവതരിപ്പിച്ചത് കുറെ അവ്യക്തമായ കാര്യങ്ങളോടുകൂടിയാണ്. അത് ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, എവിടെ അടുത്ത് പോയാൽ മാത്രമേ മനസ്സിലാവൂ. ഒരു സാധാരണക്കാരൻ അത് വായിച്ചാൽ തിരിയില്ല. ഈ പറഞ്ഞ അവ്യക്തമായ വ്യാഖ്യാനങ്ങൾ സലഫിന്റെ മാർഗത്തിൽപ്പെട്ടതല്ല. അവരല്ലാഹുവിന്റെ കിതാബിലേക്ക് ക്ഷണിച്ച ഈ മാർഗത്തിലൂടെയല്ല. ഖുർആൻ പഠിച്ചാൽ നിങ്ങൾക്കൊന്നും അവർ മനസ്സിലാക്കില്ല, ഞങ്ങൾക്ക് മാത്രം മനസ്സിലാക്കുന്നതാണ് എന്ന് അവരൊരിക്കൽ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടില്ല. എന്തിനധികം അള്ളാഹു തആല അത് പറഞ്ഞിട്ടില്ല. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, വലഖദ് യസ്സർനാ അൽഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. ഇതാ നാം ഖുർആനിനെ എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. ആരെങ്കിലും ചിന്തിക്കുന്നവരായിരുന്നു. അള്ളാഹു തആല പറഞ്ഞു, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയൻ ലഅല്ലകും തഅഖിലൂൻ. നാം ഇതാ ഈ ഖുർആനിനെ അറബിയിൽ ഇറക്കിയിരിക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി. എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, അതിന്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട്, അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സലഫികൾ അവർ ഖുർആനിനെ പിൻപറ്റുന്നതിൽ അതിരി കവിഞ്ഞിട്ടില്ല. അതല്ലെങ്കിൽ ഇവിടെയുള്ള തബ്ലീഗ് ജമാഅത്തിന് സംഭവിച്ചതുപോലെ റസൂലുള്ളാഹിയുടെ ഹദീസുകൾ പിൻപറ്റുകയാണ് എന്ന പേരിൽ എല്ലാ കള്ള ഹദീസുകളും പിൻപറ്റുന്ന അവസ്ഥ അവരുടെ അടുക്കൽ ഉണ്ടായിട്ടില്ല. അവരുടെ അടുക്കൽ എന്തൊരു കാര്യം പറഞ്ഞാലും ഒരു വറക്കത്തിലൊരു ഹദീസ് പറഞ്ഞാൽ പോലും അത് അഭിപ്രായമില്ലേ. പണ്ട് ബാംഗ്ലൂരിൽ പഠിക്കുന്ന കാലത്ത് അനബി പള്ളിയിൽ ചിലപ്പോൾ പോകും നിസ്കരിക്കാൻ. ആകെ 5 മിനിറ്റ് കുത്തുബ ഉണ്ടാവുള്ളൂ. ആ 5 മിനിറ്റ് കുത്തുബയിൽ ഒരു വറക്കത്തിനോട്ട് ഹദീസ് പറയും. അത് വൈകായിരിക്കും. സഹീഹായ ഹദീസ് തൊട്ടാൽ പോലും അവർ പറയുന്നു. മിക്കതും സ്വപ്നക്കഥകളായിരിക്കും. ഇത് അതിന് ലഭിച്ചാലാണ്. റസൂലുള്ളാഹിയുടെ ഹദീസ് പിൻപറ്റുകയാണ് എന്ന പേരിൽ ഒരു അസലുമില്ലാത്ത ഒരു അടിസ്ഥാനവുമില്ലാത്ത ഹദീസുകൾ പിൻപറ്റുക എന്നത് തനിച്ച ഇടവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ ചിലതാണ്. ചിലപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ മഖാലഹു മിനന്നാർ. ആരെങ്കിലും എന്റെ മേൽ ബോധപൂർവ്വം കളവ് പറഞ്ഞാൽ അവനവന്റെ സീറ്റ് നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹദ്ദസ അന്നി ബിഹദീസ് യുറാ അന്നഹു കദബ് ഫഹുവ അഹദുൽ കാദിബീൻ. ആരെങ്കിലും എന്നിൽ നിന്നൊരു ഹദീസ് ഉദ്ധരിക്കുകയാണ്, അത് കളവാണ് എന്ന സംശയത്തിലാണ് അവനുള്ളത്, എന്നിട്ടും അവനെ ഉദ്ധരിക്കുകയാണെങ്കിൽ ഫഹുവ അഹദുൽ കാദിബീൻ, അവൻ രണ്ട് കള്ളന്മാരിൽ അല്ലെങ്കിൽ അത് കെട്ടിച്ചമച്ച കള്ളന്മാരിൽ ഒരുത്തനാണ്. ഫലായിലെ അമാലി എന്ന് പറഞ്ഞ കിതാബ് എടുത്തു നോക്കുമ്പോൾ നിങ്ങൾ വൈഫായ ഹദീസുകളുടെ ഒരു ഗോഡൌൺ ആണ്. ധാരാളം വൈഫായ ഹദീസുകൾ, പലതും മൗദുആണ്, ചിലതിന് സനദ് പോലുമില്ല. ഒരു കിതാബിലും സ്ഥിരപ്പെടാത്ത ഹദീസുകൾ വരെ ധാരാളക്കണക്കിന് അതിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ളീഫായ ഹദീസുകൾ, മൗദുആയ ഹദീസുകൾ ഇതുവരെ ഒരിക്കൽ അൽഇമാം ഇബ്നുൽ ജൗസ് റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന് ഒരു കിതാബുണ്ട്, അൽ മൗദുആത്ത് എന്നാണ് അതിന്റെ പേര്. മൗദുആയ കെട്ടിച്ചമച്ച ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച പുസ്തകമാണ്. അതായത് റസൂലുള്ളാഹിയുടെ മേൽ കെട്ടിച്ചമച്ച ഒരിക്കലും സ്ഥിരപ്പെടാത്ത ഹദീസുകൾ, റസൂലുള്ളാഹി പറഞ്ഞതാണ് എന്ന് പറഞ്ഞതല്ല എന്ന് കൃത്യമായ ഉറപ്പുള്ള ഹദീസുകൾ. ഒരിക്കലൊരു ഹനഫി പ്രാസംഗികൻ പ്രസംഗിച്ചു, അലിമാം ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ മൗദുആത്തിൽ സഹീഹായ സനദോടുകൂടി ഉദ്ധരിച്ചിരിക്കുന്നു. മൗദുആത്ത് എന്ന കിതാബ് എന്നെന്തിനാണ് കെട്ടിച്ചമച്ച ഹദീസുകളോടിയിരിച്ചത്? ഇത്രമാത്രം ളഈഫായ ഹദീസുകൾ അവയെ പിൻപറ്റുക എന്നത് ഗറായിബുകൾ, അത്ഭുതപ്പെടുത്തുന്ന കഥകൾ, ഇത്തരം കഥകൾ കൊണ്ട് നിറഞ്ഞ ഇത് സലഫിന്റെ വഴിയല്ല. അവർ സഹീഹായ ഹദീസുകൾ മാത്രമായിരുന്നു പിൻപറ്റിയിരുന്നത്. ഒരിക്കൽ ഇബ്നു അബ്ബാസിന്റെ അടുക്കൽ വന്നിരുന്ന് ഒരാൾ ഹദീസ് പറയാൻ തുടങ്ങി. ഇബ്നു അബ്ബാസ് അയാളുടെ അടുക്കലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അയാൾ പറഞ്ഞു, മാലക്കയ ഇബ്നു അബ്ബാസ്, എന്തു പറ്റി നിങ്ങൾക്ക് ഇബ്നു അബ്ബാസ്? മുഹദ്ദിസുകും അന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ തസ്മഉ ലഹു. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പറയുന്നു, നിങ്ങൾ അത് കേൾക്കുന്നില്ല. അപ്പോൾ ഇബ്നു അബ്ബാസ് അദ്ദേഹം പറഞ്ഞു, ഒരു കാലം ഞങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്, അന്ന് ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചെവി ഞങ്ങൾ അവിടേക്ക് എടുത്തു വെക്കും, ഞങ്ങളുടെ കണ്ണ് അവിടേക്ക് ആർത്തിയോടുകൂടി ചെല്ലും. റസൂലുള്ളാഹിയുടെ ഹദീസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ, എന്നാൽ പിന്നീട് ജനങ്ങൾ ഉയരവും താഴ്ചയും കയറിയിറങ്ങിയപ്പോൾ ധാരാളം യാത്ര ചെയ്ത് ആളുകൾ പലയിടങ്ങളിൽ നിന്നായി ഹദീസുകൾ പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഉറപ്പുള്ള ഹദീസുകൾ മാത്രം സ്വീകരിക്കാൻ തുടങ്ങി. കാരണം എന്താണ്? വ്യാജന്മാർ കള്ളന്മാർ വ്യാപകമായി പ്രചരിച്ചു തുടങ്ങി. അവർ പറയാറുണ്ടായിരുന്നു ബസറ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ബസറ കള്ള ഹദീസിന്റെ ഫാക്ടറി ആയിരുന്നു. കള്ള ഹദീസ് ഉണ്ടാക്കുക എന്നത് അവിടുത്തെ പൊതു സ്വഭാവങ്ങളിൽ പെട്ടതായിരുന്നു. അതുകൊണ്ട് ചില സഹാബികൾ പറയാറുണ്ടായിരുന്നു, മദീനയിൽ നിന്നൊരു ഹദീസ് കൊണ്ടു പോകുന്ന സമയത്ത് ഒരു ചാട് വലുപ്പുണ്ടാവും, അത് ബസറയിൽ ചുറ്റി വന്നു കഴിഞ്ഞാൽ ഒരു മുഴം വലുപ്പം വെച്ചിട്ടുണ്ടാകും, അതിന് മാത്രം ഹദീസിന് നീളം കൂടിയിട്ടുണ്ടാകും. ഇങ്ങനെ കള്ള ഹദീസുകൾ അത് സ്വീകരിക്കുക എന്നത് സഹാബികളുടെ വഴിയിൽ പെട്ടതായിരുന്നില്ല. ഇബ്നു സീരീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, അലിസ്നാദു മിനദ്ദീൻ, സനദ് പറയുക എന്നത് ദീനിൽ പെട്ടതാണ്. ഹദീസ് സഹീഹാണോ എന്ന് പരിശോധിക്കൽ ദീനിൽ പെട്ടതാണ്. ഫലൗല ഇസ്നാദു ലഖാല മൻ ഷാ മാ ഷാ, ഇസ്നാദ് ഇല്ലായിരുന്നെങ്കിൽ സനദ് ഇല്ലായിരുന്നെങ്കിൽ ലഖാല മൻ ഷാ മാ ഷാ, തോന്നുന്നവൻ തോന്നിയത് പറയുമായിരുന്നു. ഒരുത്തന് തോന്നാണ് ഇത് ദീനാണ്, അവനത് പറയും. വേറൊരുത്തൻ തോന്നാണ് മറ്റൊരു കാര്യം ദീനാണ്, അത് അവൻ പറയും. സലഫുകളുടെ കാലഘട്ടത്തിൽ അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന കുറെ കഥകൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരു പണ്ഡിതൻ വിശുദ്ധ ഖുർആനിലെ എല്ലാ സൂറത്തുകൾക്കും പ്രത്യേക ഫദീല പറയുന്ന, പ്രത്യേക ശ്രേഷ്ഠത പറയുന്ന ഹദീസ്, വലിയൊരു ഹദീസ് സൂറത്തുൽ ബഖറ ഇപ്പോഴും ഉണ്ടായിരുന്നു. വാട്സാപ്പിലൊക്കെ വ്യാപകമായി പ്രചരിക്കുന്നതാണ്. സൂറത്തുൽ ബഖറ ഓതിയാൽ അവന്റെ വീട്ടിൽ പൈസ കൂടും, സൂറത്ത് ആലി ഇമ്രാൻ ഓതിയാൽ അവന്റെ വീട്ടിന്റെ തറ ഉറക്കും. ഇങ്ങനെ ഓരോരോ ഫദായിലുകൾ, ഓരോ സൂറത്ത് ഓതിയാൽ ഓരോന്നാണ്. അപ്പൊ ഓരോ സൂറത്തിനും ഓരോ പ്രത്യേകതകൾ. വീട്ടിൽ നിന്ന് പല്ലി മറ്റൊക്കെ പുറത്തു പോകണമെങ്കിൽ ഒരു സൂറത്ത്, ജോലിക്ക് പ്രവാസം കിട്ടണമെങ്കിൽ വേറൊരു സൂറത്ത്, ഇങ്ങനെ ഇങ്ങനെ സൂറത്തിന്റെ ഫദീലത്തുകൾ പ്രത്യേകം പറയില്ല. ഇതേപോലെയാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതിന് സമാനമായ ഹദീസുകൾ, ഒരു വളരെ വലിയൊരു ഹദീസ് ഒരാളുടെ കയ്യിൽ കിട്ടി. അങ്ങനെ അയാൾ ഈ ഹദീസിന്റെ സനദ് അന്വേഷിച്ചു പോയി. അദ്ദേഹത്തോട് ഇത് പറഞ്ഞ ആളോട് ചോദിച്ചു, നിങ്ങളോട് ആരാണ് ഇത് പറഞ്ഞത്? അയാൾ ഇറാഖിലേക്ക് പോയി. ഇറാഖിലെത്തിയപ്പോൾ അയാൾ പറഞ്ഞു, മിസ്റിൽ നിന്ന് പറഞ്ഞത് മിസ്റിലേക്ക് പോയി. മുസഫറെത്തിയപ്പോൾ അയാൾ പറഞ്ഞു വേറെ സ്ഥലത്ത്. അങ്ങനെ അവസാനം പോയി 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 ഒരു നാട്ടിലെത്തി. ആ നാട്ടിൽ ഒരൊറ്റപ്പെട്ട സ്ഥലത്ത് ഒരു മനുഷ്യൻ ഒരു ചെറിയ കൂര കെട്ടി, ഒരു ചെറിയ കുടിൽ കെട്ടി താമസിക്കുകയാണ്. അങ്ങനെ അയാളോട് പോയി ചോദിച്ചു, ധാരാളം യാത്ര ചെയ്തു, ഏതാണ്ട് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാവരും അയാൾ യാത്ര ചെയ്തു ഈ ഒരൊറ്റ ഹദീസിന് വേണ്ടി. അങ്നെ അയാളോട് പോയി ചോദിച്ചപ്പോൾ അയാൾ ഒരു വയസ്സനായ വളരെ താടി കെട്ടിയ സ്വാധിഹായ മനുഷ്യനാണ് കമ്പി കഴിഞ്ഞ. അയാൾ പറഞ്ഞു, ആ ഹദീസ് അത് ഞാൻ ഉണ്ടാക്കിയതാണ്. അതെന്തിനാണ് നിങ്ങൾ ഉണ്ടാക്കിയത്? ജനങ്ങളൊന്നും ഇപ്പോൾ ഖുർആൻ അത്ര കാര്യമായി ഓതുന്നില്ല, അപ്പൊ ആളുകളൊക്കെ ഒന്ന് ഖുർആൻ ഓതിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചില്ല. ഇങ്ങനെ എത്രയോ ഹദീസുകൾ ഇന്നും തബ്ലീഗ് ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ കായികയിലാണ്. അവരുടെ അടുക്കൽ അമലിന് പ്രേരിപ്പിക്കുന്നതാണെങ്കിൽ ഹദീസുകൾ വളരെ ഉണ്ടാക്കുക എന്നതാണ് സ്വഭാവം. ഇത് യഥാർത്ഥത്തിൽ സലഫുകളുടെ മാർഗമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സഹാബത്തിന്റെയും സലഫിന്റെയും വഴിയാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ മാർഗത്തിൽ അവൻ പിൻപറ്റാൻ പാടില്ല. ഇത് ഒരു നിലയ്ക്ക് അതിരുഗമിച്ചതാണ്. വേറൊരു വിഭാഗമാകട്ടെ, അവർ തീർത്തും ഈ വിഷയത്തിൽ അലസത കാണിച്ചു. പണ്ഡിതന്മാർ യോജിച്ച മുസ്ലിം ഉമ്മത്തിലെ മുഹദ്ദിസീങ്ങൾ ഇജ്മാഇലായ, അവരെല്ലാവരും സ്വഹീഹാണ് എന്ന് പറഞ്ഞ ഹദീസുകൾ അവർ തള്ളി. എന്താണ് ഇതിനുള്ള കാരണം? അത് ഞങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, ഞങ്ങളുടെ തലയ്ക്ക് അത് യോജിക്കുന്നില്ല, ഞങ്ങൾ ആലോചിക്കുന്ന ബുദ്ധിക്കേട് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. സഹീഹുൽ ബുഖാരിയിലെയും സഹീഹു മുസ്ലിമിലെയും ഹദീസുകൾ തട്ടും ഓരോരുത്തരോരോ ദിവസം ഓരോ ഹദീസുകൾ. ഇപ്പോൾ അടുത്തായി ഒരാൾ അയച്ചു തന്നത് ഒരു മനുഷ്യർ എഴുതിയിരിക്കൻ ബുഖാരിയിൽ ഹദീസ് 1, 2, 3 ഇങ്ങനെ ഹദീസുകൾ നമ്പറിട്ട്, ഇന്ന ഹദീസ് ളൈഫൺ, ഇന്ന ഹദീസ് ളൈഫൺ. എത്ര എളുപ്പമാണ് കാര്യം, എത്ര സിമ്പിളാണ് കാര്യം. ഹദീസുകൾ തള്ളുക എന്നത് വളരെ എളുപ്പമുള്ള, ഏറ്റവും സിമ്പിളായ, ദുനിയാവിൽ ഇത്ര പ്രയാസമില്ലാത്ത കാര്യം പറയില്ല. എന്നാൽ മുൻഗാമികളായ പണ്ഡിതന്മാർ അവരെ പ്രപഠിച്ചതിന് ശേഷമായിരുന്നു ഹദീസിന്റെ കാര്യത്തിലേക്ക് സംസാരിച്ചിരുന്നത്. എത്ര കാലഘട്ടത്തിന്റെ പഠനത്തിന് ശേഷമാണ് അവർ ഹദീസിന്റെ വിഷയത്തിൽ സംസാരിക്കാൻ തുടങ്ങിയത്. സഹാബികളിൽ പലരും അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കാൻ ആരംഭിച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വടി വറക്കും, വടി ചിലവറക്കും, അദ്ദേഹത്തിന്റെ മുഖമൊക്കെ ചുവക്കും. എന്നിട്ടാണ് അദ്ദേഹം ഹദീസ് പറഞ്ഞിരുന്നത്. റസൂലുള്ളാഹിയുടെ സഹാബിമാരിൽപ്പെട്ട അന്നു അന്നാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചില ആളുകൾ പറഞ്ഞു, ഹദീസൂന അന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ ഞങ്ങൾക്ക് കേൾപ്പിച്ചു തന്നാൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കബുർന വനസീന വൽ ഹദീസ് അന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദ്, ഞങ്ങൾക്ക് പ്രായമായി, ഞങ്ങൾ പലതും മറന്നുപോയി, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പറയുക എന്നതാകട്ടെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. എത്ര സൂക്ഷ്മതയോടുകൂടിയായിരുന്നു സഹാബികളെ നമുക്ക് എത്തിച്ചു തന്നത്. ഇന്ന് ആളുകൾക്ക് ഒരു പ്രയാസമില്ല, ബുദ്ധിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരോടും തന്നെ. ഇതൊരിക്കലും സലഫുകളുടെ വഴിയായിരുന്നില്ല. ഒരിക്കൽ അൻഉമാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, അൽ ഹയാഉ കുല്ലുഹു ഖൈർ ഔ അൽ ഹയാഉ ഖൈറുൻ കുല്ലുഹു. അദ്ദേഹം ഒരിക്കൽ റസൂലുള്ളാഹിയുടെ ഒരു ഹദീസ് പറഞ്ഞു, ഹയാ ലജ്ജ എന്നാൽ അത് പൂർണ്ണമായും നന്മയാണ്. ഹയാ ലജ്ജ എന്ന സ്വഭാവം അത് പൂർണ്ണമായും ഖൈറാണ്. ഇത് കേട്ടപ്പോൾ കേട്ടുകൊണ്ടിരുന്ന മനുഷ്യൻ അയാൾ പറഞ്ഞു, വഖദ് ഖറഅനാ ഫീ കുതുബിൽ ഹിക്മ അന്നതീ ദഅ്ഫൻ വവഖാറൻ. ഞങ്ങൾ ചില ഗ്രന്ഥങ്ങളിൽ വായിച്ചിട്ടുണ്ട്, ലജ്ജ എന്നാൽ ആ സ്വഭാവത്തിൽ അത് ഒരു മനുഷ്യന്റെ ദുർബലത, അവന്റെ ദൗർബല്യം, അവന്റെ ശക്തിയില്ലായ്മ പ്രകടിപ്പിക്കുന്ന സ്വഭാവമാണ് എന്ന് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. റസൂലുള്ള പറഞ്ഞിട്ടില്ല ലജ്ജ എന്നാൽ പൂർണ്ണമായി ഹയറാണ്. ഇവൻ പറയുന്നു ലജ്ജയുടെ ഒരു ഉപദ്രവമായി ചില ആളുകൾ അതിൽ മനുഷ്യന്റെ ദൗർബല്യം പ്രകടമാക്കുന്ന ഒരു സ്വഭാവമാണ് ലജ്ജ എന്ന് ചില ആളുകൾ പറഞ്ഞിട്ട് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. ബഷീർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, أحدثك عن رسول الله صلى الله عليه وسلم وتنكر عنه. يعني الله أن رسول الله حديث وريمني إذا كنتين رسالة هذا يدرب عليك يعني وكنتين يعني يتبرك حتى ما يعني صحابة قال جلتنا قل سلف قال أمر مدي من الواجد أمر بطي من الحديث قال طلب عليك يعني لأمر ضعيفة يا حديث قال عندما يشواسا قال هذا ثنال ذا حديث قال قوتة ليك سيقل يكون بيلا إننا دين إن يدر بشيء قال لنا سيقل يكالو സലഫിന്റെ മാർഗത്തിൽ ഈ മധ്യമ നിലപാട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അനേകം വിഷയങ്ങൾ അതിൽ നമുക്ക് പറയാനുണ്ട്. അതിൽ പെട്ടതാണ് നാട്ടിൽ വ്യാപകമായിട്ടുള്ള തഹസ്ബുകൾ, ഹസ്ബിയ കക്ഷിത്വമെന്ന ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ പാർട്ടികൾ ഉണ്ടാക്കി, കക്ഷികൾ ഉണ്ടാക്കി. ഓരോ പാർട്ടികളും കുല്ലു ഹസ്ബിൻ ബിമാ ലദൈഹി ഫറഹൂൻ, എല്ലാ പാർട്ടികളും അവരവരുടെ കയ്യിലുള്ളതിൽ തൃപ്തിപ്പെടുകയാണ്. ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങളുടെ കയ്യിൽ ഇന്നതുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഇന്നതുണ്ട്. ഇങ്ങനെ ആളുകൾ പാർട്ടികളായി കക്ഷികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കക്ഷിത്വം ഒരു സലഫിന്റെ വഴിയിൽപ്പെട്ടതല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരിക്കൽ ഒരു അൻസാരി ആയ മനുഷ്യൻ, അയാൾ ഒരു മുഹാജിറായ മനുഷ്യൻ, അയാളുടെ പിന്നിൽ ഇങ്ങനെ കൈകൊണ്ടിട്ട് ഒരു അൻസാരിയുടെ പിന്നിൽ ഒരു മുഹാജിറായ മനുഷ്യൻ തക്ക് കൈകൊണ്ടു. അൻസാരിയായ വ്യക്തിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അയാൾക്ക് ആ പ്രവൃത്തി താല്പര്യമുണ്ടായില്ല. അയാൾ അദ്ദേഹം ദേഷ്യം പിടിച്ചു. അങ്ങനെ ഈ അൻസാറിയും മുഹാജിറും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കി തർക്കമുണ്ടായി. അപ്പോൾ ഈ മുഹാജിറായ ആൾ അയാൾ പിടിച്ചു പറഞ്ഞു, യാ മുഹാജിരി, അല്ലയോ മുഹാജിറുകളെ, ഓടിവരിക, ഓടിവരിക. അൻസാറിയായ മനുഷ്യൻ അയാൾ പറഞ്ഞു, യാ അൻസാർ, അൻസാറുകളായ ആളുകളെ നിങ്ങൾ ഓടിവരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ മുറിയിൽ നിന്ന് ചുവന്ന മുഖവുമായി ദേഷ്യം പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. എന്നിട്ട് അവിടുന്ന് ചോദിച്ചു, അദ്ദേഹം അവൾ ജാഹിലിയ വാന ബൈന ദുഹ്റിക്കും, ഞാൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ജാഹിലിയത്തിന്റെ പോർവിളികൾ നടത്തുകയാണോ? നിങ്ങൾ ജാഹിലിയത്തിന്റെ വിളികൾ ഏത് പേരിനെയാണ് റസൂലുള്ളാഹി വിശേഷിപ്പിച്ചത്? മുഹാജിർ അൻസാർ എന്ന വിളിയാണ്. ഈ രണ്ടുപേരും ഖുർആനിൽ വന്നതാണ്. ഈ രണ്ടു പേരുകളും ഖുർആനിൽ വന്നതാണ്. അസ്സാബിഖൂന അൽഅവ്വലൂന മിൽ മുഹാജിരീന വൽ അൻസാർ, ഖുർആനിൽ അല്ലാഹു അംഗീകരിച്ച പേരാണ്. പക്ഷേ അതുപോലും മുസ്ലിമീങ്ങൾക്കിടയിൽ കക്ഷിത്വം ഉണ്ടാക്കുന്നതിന് ആ പേരുകൾ ഉപയോഗിക്കപ്പെട്ടപ്പോൾ റസൂലുള്ള പറഞ്ഞ വാക്കെന്തൻ? അദഅവൽ ജാഹിലിയ വഅന ബൈന ദുഹ്റിക്കും, ഞാൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുമ്പോൾ ജാഹിലിയത്തിന്റെ വിളികൾ നടത്തുകയാണ്. دعوها فانها منتنع. നിങ്ങളെ പേരുകൾ ഒഴിവാക്കുക, നിങ്ങളെ അല്ലെങ്കിൽ അത്തരം വിളികൾ നിങ്ങൾ ഒഴിവാക്കില്ല. فانها منتنع, അത് വളരെ വെറുക്കപ്പെട്ട കാര്യമാണ്. ഇന്ന് നിങ്ങൾ നോക്കൂ, മുസ്ലിം സമൂഹത്തിലേക്ക് നിങ്ങൾ നോക്കുക, ഓരോ കക്ഷികളും ഓരോ സംഘടനകളും ഓരോ പാർട്ടികളും വ്യക്തികളുടെ പേരിൽ സംഘടിച്ചവരുണ്ട്, സംഘടനകളുടെ പേരിൽ സംഘടിച്ചവരുണ്ട്, ചെറിയ ചെറിയ മസാലകളുടെ പേരിൽ സംഘടിച്ചവരുണ്ട്, ഇന്ന് ഉണ്ട് എന്നതിന്റെ പേരിലും ഇല്ല എന്നതിന്റെ പേരിലും സംഘടിച്ചവരുണ്ട്. വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിൽ സംഘടിച്ച ആളുകൾ ഓരോരുത്തരും കക്ഷികളാണ്. എല്ലാവർക്കും അവരവരുടെ കയ്യിലുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഈ പറഞ്ഞ തഹജ്ജുബ് കക്ഷിത്വം അവൻ എന്റെ വാർത്തയിൽപ്പെട്ടനാണെങ്കിൽ എന്റെ ഗ്രൂപ്പിലെ പരിപാടികൾക്ക് വരുന്നയാളാണെങ്കിൽ ഞാൻ അവനിൽപ്പെട്ടവനാണ്, അവൻ എന്നിൽപ്പെട്ടവന്, അവനെ ഞാൻ സ്നേഹിക്കുന്നു, അവനെ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വാർത്തയിൽപ്പെട്ടവനല്ലെങ്കിലോ അവൻ ഇനി എത്ര ഇബാദത്തുകൾ ചെയ്താലും ജനിച്ചത് മുതൽ മരണം വരെ അവൻ അള്ളാഹുവിന് സുജൂദ് ചെയ്താലും അവനെ ഇവർക്ക് തൃപ്തിപ്പെടുകയാൻ കഴിയും. കാലങ്ങളോടൊന്ന് ഇബാദത്ത് ചെയ്താലും അവനെ ഇവർക്ക് മതിയാവുകയില്ല. എന്തെല്ലാം നന്മകൾ അവൻ പ്രവർത്തിച്ചാലും അതൊന്നും അവർ അംഗീകരിക്കുകയില്ല. അതൊക്കെ നമ്മുടെ റൂട്ടിലൂടെ വരണം, നമ്മുടെ കക്ഷത്തിരുത്തിലൂടെ തന്നെ വരണം. എന്നാൽ മാത്രമേ അതെല്ലാം ശരിയാവുകയുള്ളൂ, അതെല്ലാം ഹയറും ബറക്കത്തും ഉള്ളതാവുകയുള്ളൂ. ഇതാണ് ഹിസ്ബിയ, ഇതാണ് കക്ഷിത്വം. ഇത് സലഫിന്റെ വഴിയല്ല, അവരുടെ മാർഗമല്ല. എല്ലാവിധത്തിലുള്ള കക്ഷിത്വവും അല്ലാഹു സുബ്ഹാനഹു വതആല വിലക്കിയതാണ്. ഇസ്ലാമിന്റെ പേരിലല്ലാതെ, ഹഖിന്റെ പേരിലല്ലാതെയുള്ള എല്ലാ കക്ഷിത്വങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല വിലക്കിയതാണ്. അതൊന്നും തന്നെ അനുവദിക്കപ്പെട്ടതല്ല. എന്നാൽ സലഫികൾ അവർ ഫൗളയുടെ ആളുകളല്ല, അരാജകത്വത്തിന്റെ ആളുകളല്ല. ഓരോരുത്തരും തോന്നിയതുപോലെ അല്ല, അവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നവരെയാണ്. അവർക്കിടയിൽ അവരെ പരസ്പരം ഇണക്കുന്ന, അവരെ ഇണക്കി ചേർക്കുന്ന വലിയൊരു ബന്ധമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബന്ധമാണത്. ഈമാനിന്റെ കണ്ണികൾ ഏറ്റവും ശക്തമായ കണ്ണിയാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക. അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവൻ അവൻ ആരാണോ, അവൻ എന്റെ വാർത്തയിലാകട്ടെ എന്റെ വാർത്തയിലാവാതിരിക്കട്ടെ, എന്നോട് യോജിക്കുന്നവനാകട്ടെ എന്നോട് യോജിക്കാത്തവനാകട്ടെ, എന്നെ എതിർക്കുന്നവനാകട്ടെ എന്നെ എതിർക്കാത്തവനാകട്ടെ, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവനാണോ അവൻ, അവനെ ഞാൻ സ്നേഹിക്കുന്നു. അള്ളാഹുവിന്റെ ദീനിന് വിരുദ്ധതയുള്ളവനാണോ അവൻ, അവൻ എന്റെ വീട്ടിലുപെട്ടവനാണെങ്കിലും എന്റെ അനിയനാണെങ്കിലും എന്റെ കൂട്ടുകാരനാണെങ്കിലും എനിക്ക് സമ്പത്ത് നൽകുന്നവനാണെങ്കിലും എന്നെ സഹായിക്കുന്നവനാണെങ്കിലും, നമ്മൾ അവനിൽപ്പെട്ടവനല്ല, അവൻ നമ്മളിൽപ്പെട്ടവനല്ല. ഇതാണ് ശരിയായ സ്നേഹം. അള്ളാഹു തആല പറഞ്ഞതുപോലെ നിനക്ക് മുമ്പിൽ നിങ്ങളെ കാണാൻ സാധിക്കുകയില്ല. അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത കാണിച്ചവർ അവർ നിന്റെ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിൽ റസൂലിന്റെ ഹദീസ് അവർ നിഷേധിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന് അവൻ ചവിട്ടിത്തേച്ചിട്ടുണ്ട്, ദീനിന്റെ പല മര്യാദകളും അവന്റെ അടുക്കലില്ല, ആളുകളോട് പെരുമാറേണ്ട മര്യാദകളില്ല, എന്നാൽ അവൻ അവന്റെ എന്റെ പാർട്ടിയുടെ നേതാവാണ്. അങ്ങനെയാണെങ്കിൽ അവൻ ബഹുമാനിക്കപ്പെട്ടവനെ. എന്നാൽ എന്റെ പാർട്ടിയിലില്ലാത്തവൻ അവൻ എന്തെല്ലാം നന്മകൾ ചെയ്താലും അവൻ എന്റെ പാർട്ടിയിലില്ലെങ്കിൽ അവൻ മജ്റൂഹാൻ, അവൻ അകറ്റപ്പെടേണ്ടവനാണ്, ആളുകൾക്കിടയിൽ മാറ്റി നിർത്തപ്പെടേണ്ടവനാണ്, അവന്റെ പരിപാടി നടത്താൻ പാടില്ല, അവന്റെ സംസാരം ഒരാൾ കേൾക്കാൻ പാടില്ല. ആളുകളുടെ ദഅവത്തിന്റെ പേരിൽ ഇറങ്ങിയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. എന്താണ് അവരുടെ വാദം? ഞങ്ങൾ ദഅവത്തിന്റെ തിരക്കിലാണ്. എന്തെങ്കിലും അവർ ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അവരപ്പ പറയും, ഏയ് ഞങ്ങൾ ദഅവത്തിന്റെ തിരക്കിലാണ്. ഇപ്പൊ ഞങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല, എന്ത് പറഞ്ഞാലും ഞങ്ങൾ ദഅവത്തിന്റെ തിരക്കിലാണ്. എന്നാൽ അതേസമയം മുസ്ലിമീങ്ങൾ നടത്തുന്ന പരിപാടികൾ പോയി മുടക്കാനും അതിനെതിരെ പ്രവർത്തിക്കാനും അതിനെക്കുറിച്ച് കള്ളാരോപണങ്ങൾ പറഞ്ഞ് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനും എല്ലാ തിരക്കും സമയമാണ്. അതിന് വാട്സപ്പിൽ ഇരിക്കാൻ സമയമുണ്ട്, ഫേസ്ബുക്കിൽ ഇരിക്കാൻ സമയമുണ്ട്, അതിന് വേണ്ടപ്പെട്ട ആളുകളുടെ അടുക്കലേക്ക് ചെല്ലാൻ സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. അവനെ പറ്റി ആക്ഷേപിക്കപ്പെട്ട ആരെന്തും മിണ്ടാൻ തയ്യാറാവും. ഞങ്ങൾ ദഅവത്തിന്റെ തിരക്കിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ വിടുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഹത്തിനെ നിങ്ങൾക്ക് മൂടി വെക്കാൻ സാധിക്കുമെന്ന്? ഇതിനേക്കാൾ കഴിവുള്ളവർ, ഇതിനേക്കാൾ ശക്തിയുള്ളവർ ഈ സത്യത്തെ മൂടി വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സമ്പത്തും അധികാരവും കഴിവുമുള്ള ആളുകൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതീമായിരുന്ന റസൂലുള്ളാഹിയുടെ മാർഗത്തെ അവർ മക്കയിൽ കുഴിച്ചുമൂടാൻ ശ്രമിച്ചു. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹ്. അള്ളാഹുവിന്റെ ദീനിനെ അവൻ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. വയബ അല്ലാഹു ഇല്ലാ യുതിമ്മ നൂറഹ് വലൗ കരിഹൽ കാഫിറൂൻ. ആർക്കൊക്കെ ഇഷ്ടമായില്ലെങ്കിലും അള്ളാഹു അവന്റെ പ്രകാശം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവരോടും എല്ലാവരോടും നമുക്ക് പറയാനുള്ളത് ഇതാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഒരുമിക്കുക. സഹോദരങ്ങളെ, ഇത്തരം കക്ഷിത്വവും ചിത്രതയും നിങ്ങൾ ഒഴിവാക്കുക. എന്താണതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഉപകാരം? എന്താണതുകൊണ്ട് മനസ്സിന് ലഭിക്കുന്ന റാഹത്ത്? എന്താണതുകൊണ്ട് ലഭിക്കുന്ന ഖൈർ? എന്താണതുകൊണ്ട് ലഭിക്കുന്ന ബറക്കത്ത്? ഇവിടെ നവോത്ഥാനത്തിന്റെ വർഷക്കണക്ക് പറയുന്ന ആളുകൾ അവരൊക്കെ ചിന്തിക്കേണ്ട, നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. വർഷങ്ങളായി നമ്മളെല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ ഈ നാട്ടിൽ അവലംബിക്കാവുന്ന ഒരാളെങ്കിലും സഹീഹുൽ ബുഖാരി ആദ്യം മുതൽ അവസാനം വരെ ഒരു വിശദീകരണം കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? അവലംബിക്കാവുന്ന ഒരാളെങ്കിലും സഹീഹ് മുസ്ലിം അത് ആദ്യം മുതൽ അവസാനം വരെ വിശദീകരിച്ചത് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? അവലംബിക്കാവുന്ന ഒരാളെങ്കിലും ഖുർആനിന്റെ തഫ്സീർ ആദ്യം മുതൽ അവസാനം വരെ വിശദമാക്കിയത് അനാലി മൗലവിയുടെ തഫ്സീറിനെ ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ മറ്റെന്താണ് ഇവിടെ ഉള്ളത്? ഖുർആനിനെ കുറിച്ചുള്ള പഠനം എവിടെ? ഹദീസിനെ കുറിച്ചുള്ള പഠനം എവിടെ? ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള ഖിദ്മത്ത് എവിടെ? ബുഖാരിയും മുസ്ലിമും കാണാപാഠമാക്കിയവരെവിടെ? ഇതൊന്നും നമ്മുടെ അടുക്കലില്ല. എന്നിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ നടക്കുന്നു നമ്മുടെ ദാവത്ത് ആളുകൾ. എന്താണ് നമ്മൾ നേടിയത്? എന്താണ് ഇവിടെ നേടിയിട്ടുള്ളത്? ഇത്ര മാത്രം എടുത്തു പറയാൻ. അതുകൊണ്ട് സഹോദരൻ, നമ്മുടെ കുറവുകൾ നാം മനസ്സിലാക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ മുന്നേറുക, ഇസ്ലാമിന്റെ വഴിയിൽ അള്ളാഹുവിന്റെ കലിമത്ത് ഈ നാട്ടിൽ ഉന്നതമാകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അള്ളാഹു ഇബാദത്ത് ചെയ്യപ്പെടുന്ന അവസ്ഥയിലെ, അവൻ മാത്രം ആരാധിക്കപ്പെടുന്ന അവസ്ഥയിലെ, അള്ളാഹുവിന്റെ ദീൻ അത് പാലിക്കപ്പെടുന്ന അവസ്ഥയിലെ, അള്ളാഹുവിന്റെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഉന്നതമായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കുക. അതിനാണ് ദഅവത്ത് എന്ന് പറയുന്നത്. അതിനാണ് ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്. ആ വഴിയിൽ മുന്നോട്ട് പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ഉണ്ടാകും. وهذا والله تعالى اعلم بالصواب وصلى الله وسلم وبارك على نبينا محمد وعلى اله واصحابه وسلم.